നമുക്കിപ്പോൾ മഹത്തുക്കളെയും നമ്മുടെ പൂർവ്വപിതാക്കന്മാരെയും തലമുറക്രമത്തിൽ പ്രകീർത്തിക്കാം. കർത്താവ് ആദ്യം മുതൽ തന്നെ തന്റെ പ്രതാപവും മഹത്വവും അവർക്ക് ഓഹരിയായി നൽകി. രാജാക്കന്മാരും കീർത്തിയുറ്റ ബലശാലികളും ജ്ഞാനത്താൽ ഉപദേശം നൽകിയവരും പ്രവാചകന്മാരും അവരുടെ ഇടയിൽ ഉണ്ടായിരുന്നു. ആലോചനകളാലും നിയമപരിജ്ഞാനത്താലും ജനത്തിന് നേതൃത്വം കൊടുത്തവരും വിവേകപൂർവമായ ഉപദേശം നൽകിയവരും അക്കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. ചിലർ സംഗീതജ്ഞരും കവികളുമായിരുന്നു. വിഭവസമൃദ്ധിയുള്ളവരും സ്വവസതികളിൽ സമാധാനപൂർവ്വം വസിച്ചവരുമാണ് ചിലർ. ഇവർ തങ്ങളുടെ തലമുറകളിൽ ബഹുമാനിതരും കാലത്തിന്റെ മഹിമയും ആയിരുന്നു. ജനങ്ങൾ പ്രകീർത്തിച്ച പ്രസിദ്ധരാണ് ചിലർ. സ്മരണ അവശേഷിപ്പിക്കാതെ മാഞ്ഞുപോയവരുമുണ്ട്. ജീവിക്കുകയോ ജനിക്കുക പോലുമോ ചെയ്തില്ലെന്ന് തോന്നുമാറ് അവർ മൺമറഞ്ഞു. അവരുടെ മക്കളും അങ്ങനെ തന്നെ. എന്നാൽ അവർ കാരുണ്യമുള്ളവരായിരുന്നു. അവരുടെ സൽപ്രവർത്തികൾ വിസ്മരിക്കപ്പെട്ടിട്ടില്ല. അവരുടെ ഐശ്വര്യം അവരുടെ പിൻഗാമികളിലും അവരുടെ അവകാശം മക്കളുടെ മക്കളിലും നിലനിൽക്കും. അവരുടെ സന്തതികൾ ഉടമ്പടികൾ പാലിക്കും. അവരുടെ മക്കളും അവയ്ക്ക് വേണ്ടി നിലകൊള്ളും. അവരുടെ ഭാവി തലമുറകൾ എന്നേക്കും നിലനിൽക്കും. അവരുടെ പ്രതാപം മാഞ്ഞു പോവുകയില്ല. അവർ സമാധാനത്തിൽ സംസ്കരിക്കപ്പെട്ടു. അവരുടെ പേര് തലമുറകൾ തോറും നിലനിൽക്കും. അവരുടെ വിജ്ഞാനം ജനതകൾ പ്രഘോഷിക്കും. സമൂഹം അവരെ പ്രകീർത്തിക്കുകയും ചെയ്യും. ഹാനോക്ക് കർത്താവിനെ പ്രീതിപ്പെടുത്തി. അവൻ ഉന്നതത്തിലേക്ക് സമൂഹിക്കപ്പെട്ടു. എല്ലാ തലമുറകൾക്കും അവൻ അനുതാപത്തിന്റെ മാതൃകയാണ്. നോഹ തികഞ്ഞ നീതിമാനായിരുന്നു. വിനാശത്തിന്റെ നാളിൽ ഒഴിവാക്കപ്പെട്ട മുളയായിരുന്നു അവൻ. അങ്ങനെ ജലപ്രളയത്തിന് ശേഷം ഭൂമിയിൽ ഒരു ഭാഗം നിലനിന്നു. മർത്യകുലം ജലപ്രളയത്താൽ നശിപ്പിക്കപ്പെടുകയില്ലെന്ന നിത്യമായ ഉടമ്പടി അവനുമായി ചെയ്യപ്പെട്ടു. അനേക ജനതകളുടെ പൂർവപിതാവായിരുന്നു അബ്രഹാം. മഹത്വത്തിൽ അവന് സമനായി ആരുമില്ല. അവൻ അത്യുന്നതന്റെ നിയമം പാലിക്കുകയും അവിടുന്ന് അവനുമായി ഉടമ്പടിയിൽ ഏർപ്പെടുകയും ചെയ്തു. അവൻ സ്വശരീരത്തിൽ ഉടമ്പടിയുടെ മുദ്ര പതിച്ചു. പരീക്ഷിക്കപ്പെട്ടപ്പോൾ അവൻ വിശ്വസ്തത തെളിയിച്ചു. അതിനാൽ അവന്റെ സന്തതി വഴി ജനതകൾ അനുഗ്രഹിക്കപ്പെടുമെന്ന് കർത്താവ് അവനോട് ശപഥം ചെയ്തു. ഭൂമിയിലെ മണൽ തരി പോലെ അവനെ വർദ്ധിപ്പിക്കുമെന്നും അവന്റെ സന്തതി ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ പെരുകുമെന്നും അവർ സമുദ്രം മുതൽ സമുദ്രം വരെയും മഹാനദി മുതൽ ഭൂമിയുടെ അതിർത്തികൾ വരെയും അവകാശമാക്കാനിട വരുത്തുമെന്നും അവനെ വാഗ്ദാനം ലഭിച്ചു. ഇസഹാക്കിനും പിതാവായ അബ്രഹാം മൂലം അതേ വാഗ്ദാനം നൽകപ്പെട്ടു. എല്ലാ മനുഷ്യർക്കും വേണ്ടിയുള്ള അനുഗ്രഹവും ഉടമ്പടിയും യാക്കോബിന്റെ ശിരസിൽ അവിടുന്ന് വെച്ചു. അവിടുന്ന് അവനെ അംഗീകരിച്ച് പൈതൃകാവകാശം നൽകി. അവിടുന്ന് ഓഹരി നിശ്ചയിച്ചു. അത് 12 ഗോത്രങ്ങൾക്കായി ഭാഗിച്ചു കൊടുത്തു. യാക്കോബിന്റെ സന്തതികളിൽ നിന്ന് കാരുണ്യവാനായ ഒരുവനെ കർത്താവ് ഉയർത്തി. അവൻ ജനത്തിന് സുസമ്മതനായി. ദൈവത്തിന്റെയും മനുഷ്യരുടെയും പ്രീതിക്ക് അവൻ പാത്രമായി. അവൻ അത്രേ ഭാഗ്യസ്മരണാർഹനായ മോശ. അവിടുന്ന് അവനെ മഹത്വത്തിൽ ദൈവദൂതന്മാർക്ക് സമനാക്കി. ശത്രുക്കൾക്ക് ഭയകാരണമാകത്തക്ക വിധം അവനെ ശക്തനാക്കി. അവൻ അപേക്ഷിച്ചപ്പോൾ അവിടുന്ന് അടയാളങ്ങൾ പിൻവലിച്ചു. രാജാക്കന്മാരുടെ സന്നിധിയിൽ കർത്താവ് അവനെ സമുന്നതനാക്കി. അവിടുന്ന് തന്റെ ജനത്തിന് വേണ്ടിയുള്ള കൽപ്പനകൾ അവനെ ഏൽപ്പിക്കുകയും തന്റെ മഹത്വത്തിന്റെ ഭാഗികമായ ദർശനം അവനെ നൽകുകയും ചെയ്തു. വിശ്വസ്തതയും സൗമ്യതയും കൊണ്ട് അവിടുന്ന് അവനെ വിശുദ്ധീകരിച്ചു. എല്ലാ ജനതകളുടെയും ഇടയിൽ നിന്ന് അവനെ തിരഞ്ഞെടുത്തു. തന്റെ സ്വരം അവിടുന്ന് അവനെ കേൾപ്പിച്ചു. ഇരുണ്ട മേഘങ്ങൾക്കുള്ളിലേക്ക് അവിടുന്ന് അവനെ നയിച്ചു. മുഖാഭിമുഖം കൽപ്പനകൾ ജീവന്റെയും വിജ്ഞാനത്തിന്റെയും നിയമം അവിടുന്ന് നൽകി. യാക്കോബിനെ തന്റെ ഉടമ്പടിയും ഇസ്രായേലിനെ തന്റെ നീതിയും അഭ്യസിപ്പിക്കേണ്ടതിന് തന്നെ. ലേവി ഗോത്രജനും മോശയുടെ സഹോദരനും അവനെ പോലെ തന്നെ വിശുദ്ധനുമായ അഹറോനെ അവിടുന്ന് ഉയർത്തി. അവിടുന്ന് അവനുമായി നിത്യമായ ഉടമ്പടി ചെയ്യുകയും ജനത്തിന്റെ പൗരോഹിത്യം അവന് നൽകുകയും ചെയ്തു. വിശിഷ്ടമായ തിരുവസ്ത്രങ്ങൾ കൊണ്ട് അവിടുന്ന് അവനെ അനുഗ്രഹിച്ചു. മഹിമേറിയ മേലങ്കി അവനെ അണിയിച്ചു. മഹിമയുടെ പൂർണത അവിടുന്ന് അവനെ അണിയിച്ചു. അധികാര ചിഹ്നങ്ങൾ നൽകി അവിടുന്ന് അവനെ ശക്തനാക്കി. കാൽച്ചട്ടയും നീണ്ട അങ്കിയും ഏഫോദും അവന് നൽകി. അങ്കിക്ക് ചുറ്റും മാതള നാരങ്ങയും ദേവാലയത്തിൽ തന്റെ ആഗമനത്തെ അറിയിക്കാൻ നടക്കുമ്പോൾ ശബ്ദമുണ്ടാക്കുന്ന ധാരാളം സ്വർണമണികളും തുന്നിച്ചേർത്തു. സ്വർണം നീല ധൂമ്രവർണം കലർന്ന ചിത്രപ്പണികളോടുകൂടിയ വിശുദ്ധ വസ്ത്രം അവിടുന്ന് അവനെ അണിയിച്ചു. ഉറിയും തുമ്മീം എന്നിവയും അണിയിച്ചു. കരവിരുതോടെ വിരിച്ചെടുത്ത കടും ചെമ്മപ്പ് നൂൽ ഇസ്രയേൽ ഗോത്രത്തിന്റെ എണ്ണത്തിനനുസരിച്ച് അവരെ അനുസ്മരിപ്പിക്കാൻ സ്വർണപ്പണിക്കാരൻ മുദ്രമോതിരത്തിൽ എന്ന പോലെ ലിഖിതങ്ങൾ കൊത്തിയ രത്നങ്ങൾ പതിച്ച സ്വർണഫലകം എന്നിവ അണിയിച്ചു. അവന്റെ തലപ്പാവിൽ സ്വർണം കൊണ്ടുള്ള ഒരു കിരീടം അണിയിച്ചിരിക്കുന്നു. അതിലൊരു മുദ്രയിൽ എന്ന പോലെ വിശുദ്ധി എന്ന് കൊത്തിയിരിക്കുന്നു. വിദഗ്ധന്റെ കരചാതിരി പ്രകടമാക്കുന്ന അത് നയനാനന്ദകരവും ശ്രേഷ്ഠവും അലങ്കൃതവുമാണ്. അവന്റെ കാലത്തിന് മുമ്പ് അത്ര മനോഹരമായ വസ്തുക്കൾ ഒരിക്കലും ഉണ്ടായിരുന്നിട്ടില്ല. അന്യരാരും അവ അണിഞ്ഞിട്ടില്ല. അവന്റെ മക്കളും പിൻഗാമികളും എക്കാലവും അത് ധരിച്ചു. എല്ലാ ദിവസവും രണ്ടു പ്രാവശ്യം വീതം അവന്റെ ഹോമബലി പരിപൂർണമായി ദഹിപ്പിക്കപ്പെടും. മോശ അവനെ വിശുദ്ധ തൈലം കൊണ്ട് അഭിഷേചിച്ചു നിയോഗിച്ചു. കർത്താവിനെ ശുശ്രൂഷ ചെയ്യാനും പുരോഹിത ധർമ്മം അനുഷ്ഠിക്കാനും അവിടുത്തെ നാമത്തിൽ തന്റെ ജനത്തെ ആശീർവദിക്കാനും വേണ്ടി അവനും അവന്റെ പിൻഗാമികൾക്കും ആകാശം പോലെ നിത്യമായ ഒരു ഉടമ്പടിയാണ് അത്. ജനത്തിന്റെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി കർത്താവിന് ബലിയർപ്പിക്കുന്നതിനും സ്മരണാംശമായി കുന്തിരിക്കവും സുഗന്ധദ്രവ്യങ്ങളും അർപ്പിക്കുന്നതിനും അവിടുന്ന് അവനെ മാനവകുലത്തിൽ നിന്ന് തിരഞ്ഞെടുത്തു. തന്റെ പ്രമാണങ്ങൾ യാക്കോബിനെ പഠിപ്പിക്കുന്നതിനും തന്റെ നിയമങ്ങളാൽ ഇസ്രയേലിന് മാർഗനിർദ്ദേശം നൽകുന്നതിനും അവിടുന്ന് അവന് തന്റെ കൽപ്പനകളും നിയമങ്ങളും വിധി പ്രസ്താവിക്കാനുള്ള അധികാരവും കൊടുത്തു. ദാഥാനും അബീറാമോ അവരുടെ അനുയായികളും കോരഹിന്റെ സംഘവും ഉൾപ്പെട്ട അന്യഗോത്രക്കാർ കോപാക്രാന്തരായി അവനെതിരെ ഗൂഢാലോചന നടത്തുകയും മരുഭൂമിയിൽ വെച്ച് അസൂയാലുക്കളാവുകയും ചെയ്തു. കർത്താവ് ഇത് കണ്ടു കോപിച്ചു. അവിടുത്തെ ക്രോധത്തിൽ അവർ നശിച്ചുപോയി. ജ്വലിക്കുന്ന അഗ്നിയാൽ അവരെ ദഹിപ്പിക്കേണ്ടതിന് അവർക്കെതിരെ അവിടുന്ന് അത്ഭുതം പ്രവർത്തിച്ചു. അവിടുന്ന് അഹറോന്റെ മഹത്വം വർദ്ധിപ്പിക്കുകയും അവന് പ്രത്യേക അവകാശം നൽകുകയും ചെയ്തു. അതിവിശിഷ്ടമായ ആദ്യ ഫലങ്ങൾ അവിടുന്ന് അനുവദിച്ചു കൊടുക്കുകയും ആദ്യ ഫലങ്ങൾ കൊണ്ടുള്ള അപ്പം ധാരാളമായി അവന് നൽകുകയും ചെയ്തു. കർത്താവിന് നൽകിയ ബലിവസ്തുക്കൾ അവനും അവന്റെ പിൻഗാമികളും ഭക്ഷിക്കുന്നു. എന്നാൽ ദേശത്തവന് യാതൊരു അവകാശവും ഓഹരിയും ഉണ്ടായിരിക്കുകയില്ല. കർത്താവ് തന്നെയാണ് അവന്റെ ഓഹരിയും അവകാശവും. എലയാസറിന്റെ പുത്രനായ ഫിനഹാസിനാണ് മഹത്വത്തിന്റെ മൂന്നാം സ്ഥാനം. അവൻ ദൈവഭക്തിയിൽ തീക്ഷ്ണതയുള്ളവനായിരുന്നു. ജനം വഴിതെറ്റിയപ്പോഴും അവൻ ഉറച്ചു നിന്നു. അവൻ ഹൃദയത്തിന്റെ കർമ്മോന്മുഖമായ നന്മ കൊണ്ട് ഇസ്രയേലിന്റെ പാപങ്ങൾക്ക് പരിഹാരം അനുഷ്ഠിക്കുകയും ചെയ്തു. അതിനാൽ അവൻ വിശുദ്ധ സ്ഥലത്തിന്റെയും തന്റെ ജനത്തിന്റെയും നേതാവായിരിക്കുന്നതിനും അവനും അവന്റെ സന്തതികളും പൗരോഹിത്യത്തിന്റെ മഹിമ എന്നേക്കും അണിയുന്നതിനും വേണ്ടി ഒരു സമാധാന ഉടമ്പടി അവനുമായി ഉറപ്പിക്കപ്പെട്ടു. യൂദാഗോത്രജനായ ജസേയുടെ പുത്രൻ ദാവീദുമായി ഒരു ഉടമ്പടി ഉറപ്പിക്കപ്പെട്ടു. രാജാവിന്റെ പിന്തുടർച്ച അവകാശം അവന്റെ സന്തതികൾക്ക് മാത്രമായിരിക്കുന്നതുപോലെ അഹറോന്റെ പിന്തുടർച്ചാവകാശം അവന്റെ സന്തതികൾക്കാണ്. തന്റെ ജനത്തെ നീതിപൂർവം വിധിക്കുന്നതിന് കർത്താവ് നിന്റെ ഹൃദയത്തെ ജ്ഞാനം കൊണ്ട് നിറയ്ക്കട്ടെ. അങ്ങനെ അവരുടെ ഐശ്വര്യം നശിക്കാതിരിക്കുകയും മഹത്വം തലമുറകൾ തോറും നിലനിൽക്കുകയും ചെയ്യട്ടെ. നൂന്റെ പുത്രൻ ജോശുവ യുദ്ധവീരനും പ്രവാചകന്മാരിൽ മോശയുടെ പിൻഗാമിയുമായിരുന്നു. അവൻ തന്റെ നാമത്തിനൊത്ത് ദൈവത്തിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ഉത്തമനായ രക്ഷകനുമായിരുന്നു. ഇസ്രായേലിനെ ആക്രമിച്ച ശത്രുക്കളോട് പ്രതികാരം ചെയ്ത് അവൻ അവരുടെ അവകാശം നേടിക്കൊടുത്തു. നഗരങ്ങൾക്കെതിരെ വാളുയർത്തിയപ്പോൾ അവൻ എത്ര പ്രതാപശാലിയായിരുന്നു. അവന് മുമ്പ് ആരാണ് ഇത്ര ശക്തനായി നിലകൊണ്ടിട്ടുള്ളത്? അവൻ കർത്താവിന് വേണ്ടിയാണ് യുദ്ധം ചെയ്തത്. അവന്റെ കരം സൂര്യനെ തടഞ്ഞു നിർത്തിയില്ലേ? ഒരു ദിവസത്തിന് രണ്ട് ദിവസത്തെ ദൈർഘ്യമുണ്ടായില്ലേ? ശത്രുക്കൾ ചുറ്റും വളഞ്ഞപ്പോൾ അവൻ ശക്തനായവനെ അത്യുന്നതനെ വിളിച്ചപേക്ഷിച്ചു. ഉന്നതനായ കർത്താവ് ശക്തമായ കന്മഴയച്ച് അവന് ഉത്തരമരുളി. ആ ജനതയെ അവൻ യുദ്ധത്തിൽ കീഴടക്കി. ബെത്ഹോറോൻ ഇറക്കത്തിൽ വെച്ച് അവൻ ശത്രുക്കളെ നശിപ്പിച്ചു. അങ്ങനെ ജനതകൾ അവന്റെ സേനാബലം കാണുകയും ദൈവസന്നിധിയിലാണ് അവൻ യുദ്ധം ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുകയും ചെയ്തു. ശക്തനായവനെ അവൻ പൂർണമായി പിൻചെന്നു. മോശയുടെ കാലത്ത് അവനൊരു വിശ്വസ്ത കർമ്മം അനുഷ്ഠിച്ചു. യെഫുന്നയുടെ പുത്രൻ കാലേബിനോടൊത്ത് സമൂഹത്തെ ഒന്നാകെ നേരിട്ടു. ജനത്തെ പാപത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുകയും അവരുടെ ദുഷ്ടമായ പിറുപിറുപ്പ് നിർത്തുകയും ചെയ്തു. ജനത്തെ അവരുടെ അവകാശത്തിലേക്ക് കൊണ്ടുവരുന്നതിന്, തേനും പാലും ഒഴുകുന്ന നാട്ടിൽ പ്രവേശിപ്പിക്കുന്നതിന് 600,000 യോദ്ധാക്കളിൽ ഇവർ രണ്ടുപേർ മാത്രമേ അവശേഷിച്ചുള്ളൂ. കർത്താവ് കാലേബിന് ശക്തി കൊടുക്കുകയും അത് വാർദ്ധക്യം വരെ നിലനിൽക്കുകയും ചെയ്തു. അവൻ മലമ്പ്രദേശം കൈയടക്കി മക്കൾക്ക് അവകാശമായി നൽകി. കർത്താവിനെ അനുഗമിക്കുന്നത് നല്ലതാണെന്ന് അങ്ങനെ എല്ലാ ഇസ്രായേൽക്കാരും മനസ്സിലാക്കി. അവിശ്വസ്തത അറിയാത്ത ഹൃദയത്തോടുകൂടിയ കർത്താവിൽ നിന്ന് പിന്തിരിഞ്ഞു പോകാത്ത അനേക ന്യായാധിപന്മാരുണ്ട്. അവരുടെ സ്മരണ അനുഗ്രഹീതമായിരിക്കട്ടെ. ശവകുടീരങ്ങളിൽ നിന്ന് അവരുടെ അസ്ഥികൾ നവജീവൻ പ്രാപിക്കട്ടെ. സമ്പൂജ്യരായ അവരുടെ നാമം പുത്രന്മാരിലൂടെ ജീവിക്കട്ടെ. കർത്താവിന് പ്രിയങ്കരനും അവിടുത്തെ പ്രവാചകനുമായി ശമുവേൽ രാജ്യം സ്ഥാപിക്കുകയും ജനത്തിന് അധികാരികളെ അഭിഷേചിക്കുകയും ചെയ്തു. കർത്താവിന്റെ നിയമം അനുസരിച്ച് അവൻ സമൂഹത്തിൽ ന്യായം നടത്തി. കർത്താവ് യാക്കോബിനെ സംരക്ഷിച്ചു. വിശ്വസ്തത നിമിത്തം അവൻ പ്രവാചകനാണെന്ന് തെളിഞ്ഞു. വാക്കുകളിലൂടെ വിശ്വാസ്യനായ ദീർഘദർശിയായി അറിയപ്പെടുകയും ചെയ്തു. ശത്രുക്കളെല്ലാ വശത്തു നിന്ന് ഞെരിക്കിയപ്പോൾ അവൻ ശക്തനായ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുകയും മുലകുടിക്കുന്ന ആട്ടിൻകുട്ടിയെ ബലിയർപ്പിക്കുകയും ചെയ്തു. അപ്പോൾ കർത്താവ് ആകാശത്തിൽ ഇടിമുഴക്കി. അവിടുത്തെ ശബ്ദം ശക്തമായി മുഴങ്ങി. കയറിലെ ജനനേതാക്കളും ഫെലിസ്തീയ ഭരണാധികാരികളെയും അവിടുന്ന് നിർമാർജനം ചെയ്തു. നിത്യനിദ്രയ്ക്ക് മുമ്പായി ശാമുവേൽ കർത്താവിന്റെയും അവിടുത്തെ അഭിഷിക്തന്റെയും മുമ്പിൽ ജനത്തെ സാക്ഷി നിർത്തി വിളിച്ചു പറഞ്ഞു: ഞാൻ ആരുടെയും സ്വത്ത് കയ്യേറിയിട്ടില്ല. ഒരു ജോഡി ചെരുപ്പ് പോലും എടുത്തിട്ടില്ല. ആരും അവനിൽ കുറ്റം ആരോപിച്ചില്ല. നിദ്ര പ്രാപിച്ചതിന് ശേഷം പോലും അവൻ പ്രവചിച്ചു. രാജാവിനെ അവന്റെ മരണം മുൻകൂട്ടി അറിയിച്ചു. ജനത്തിന്റെ ദുഷ്ടത മായ്ച്ചു കളയാൻ മണ്ണിൽ നിന്ന് അവൻ സ്വരമുയർത്തി പ്രവചിച്ചു. അവന് ശേഷം ദാവീദിന്റെ നാളുകളിൽ നാഥാൻ പ്രവചനം നടത്തി. സമാധാന ബലിയിൽ വിശിഷ്ടമായ കൊഴുപ്പെന്ന പോലെ ഇസ്രയേൽ ജനത്തിൽ നിന്ന് ദാവീദ് തിരഞ്ഞെടുക്കപ്പെട്ടു. അവൻ കോലാട്ടിൻകുട്ടികളോടുകൂടെ എന്ന പോലെ സിംഹങ്ങളുമായും ചെമ്മരിയാട്ടിൻകുട്ടികളോടുകൂടെ എന്ന പോലെ കരടികളുമായും കളിയാടി. അവൻ യൗവനത്തിൽ കവിണയിൽ കല്ല് ചേർത്ത് കരമുയർത്തിയപ്പോൾ ഗോലിയാത്തിന്റെ അഹങ്കാരം തകർത്തില്ലേ? ആ മല്ലനെ കൊന്നവൻ ജനത്തിന്റെ അപമാനം നീക്കിയില്ലേ? അവനത്തിനായ കർത്താവിനോട് അപേക്ഷിച്ചു. തന്റെ ജനത്തിന്റെ ശക്തി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ഒരു യുദ്ധവീരനെ കൊല്ലുന്നതിന് അവിടുന്ന് അവന്റെ വലതുകരം ശക്തമാക്കി. പതിനായിരങ്ങളുടെ മേൽ വിജയം വരിച്ചവനെന്ന് ആർത്ത് വിളിച്ചുകൊണ്ട് അവർ അവനെ മഹത്വത്തിന്റെ കിരീടം അണിയിച്ചു. കർത്താവിന്റെ അനുഗ്രഹങ്ങളെ പ്രതി അവർ അവനെ സ്തുതിച്ചു. ചുറ്റുമുള്ള ശത്രുക്കളെ അവൻ തുടച്ചു മാറ്റി. എതിരാളികളായ ഫിലിസ്ത്യരെ അവൻ നശിപ്പിച്ചു. ഇന്നും അവർ ശക്തി അറ്റവരായി കഴിയുന്നു. തന്റെ എല്ലാ പ്രവൃത്തികളിലും അവൻ അത്യുന്നതിന്റെ മഹത്വം പ്രകീർത്തിച്ച് പരിശുദ്ധനായ ദൈവത്തിന് കൃതജ്ഞത അർപ്പിച്ചു. അവൻ പൂർണ്ണ ഹൃദയത്തോടെ സൃഷ്ടാവിനെ സ്നേഹിക്കുകയും അവിടുത്തേക്ക് സ്തുതി പാടുകയും ചെയ്തു. ബലിപീഠത്തിന് മുമ്പിൽ മധുരമായ ഗാനം ആലപിക്കുവാൻ അവൻ ഗായക സംഘത്തെ നിയോഗിച്ചു. അവൻ ഉത്സവങ്ങൾക്ക് മനോഹാരിത വരുത്തുകയും അവയുടെ കാലം നിശ്ചയിക്കുകയും ചെയ്തു. അവർ ദൈവത്തിന്റെ വിശുദ്ധ നാമത്തെ സ്തുതിച്ചപ്പോൾ അവരുടെ സ്തുതിഗീതങ്ങളാൽ ഉദയത്തിന് മുമ്പ് തന്നെ വിശുദ്ധ സ്ഥലം മുഖരിതമായി. കർത്താവ് അവന്റെ പാപം നീക്കിക്കളയുകയും അവന്റെ അധികാരം എന്നേക്കും ഉറപ്പിക്കുകയും ചെയ്തു. അവിടുന്ന് അവന് രാജ്യത്വവും ഇസ്രയേലിൽ മഹത്വത്തിന്റെ സിംഹാസനവും ഉടമ്പടി വഴി നൽകി. ബുദ്ധിമാനായ ഒരു പുത്രൻ അവന് പിൻഗാമിയായി. അവൻ നിമിത്തം പുത്രന്റെ ജീവിതം സുരക്ഷിതമായി. ശലോമോന്റെ ഭരണകാലം സമാധാനപൂർണമായിരുന്നു. ദൈവം അവന് എല്ലായിടത്തും സമാധാനം നൽകി. അവിടുത്തെ നാമത്തിൽ അവനൊരു ആലയം നിർമ്മിച്ചു. എന്ന് നിലനിൽക്കുന്ന ഒരു വിശുദ്ധ സ്ഥലം ഒരുക്കി. യൗവനത്തിൽ തന്നെ നീ എത്ര ജ്ഞാനിയായിരുന്നു. നിന്റെ വിജ്ഞാനം നദി പോലെ കവിഞ്ഞൊഴുകി. നിന്റെ ജ്ഞാനം ലോകമാസകലം വ്യാപിച്ചു. അതിനെ നീ ഉപമകളും സൂക്തങ്ങളും കൊണ്ട് നിറച്ചു. നിന്റെ പ്രശസ്തി വിദൂര ദ്വീപുകളിലെത്തി. സമാധാനപൂർണമായ ഭരണം നിമിത്തം നീ പ്രിയങ്കരനായി. നിന്റെ കീർത്തനങ്ങളും സുഭാഷിതങ്ങളും ഉപമകളും പ്രത്യുത്തരങ്ങളും ജനതകളെ വിസ്മയാധീനരാക്കി. ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിന്റെ നാമത്തിൽ തകരം പോലെ സ്വർണവും ഈയം പോലെ വെള്ളിയും നീ ശേഖരിച്ചു. എന്നാൽ നീ സ്ത്രീകൾക്ക് അധീനനായി. അഭിലാഷങ്ങൾ നിന്നെ കീഴ്പ്പെടുത്തി. നിന്റെ സൽകീർത്തിക്ക് നീ തന്നെ കളങ്കം വരുത്തി. സന്തതി പരമ്പരയെ മലിനമാക്കി. അവരെ ക്രോധത്തിനിരയാക്കി. നിന്റെ ഫോഷത്വം അവർക്ക് ദുഃഖകാരണമായി. അങ്ങനെ രാജ്യം വിഭജിക്കപ്പെട്ടു. എഫ്രയീമിൽ നിന്ന് ഉത്ഥിതമായ ഒരു രാജ്യം ഉയർന്നു വന്നു. കർത്താവ് ഒരിക്കലും കാരുണ്യം വിടുകയോ തന്റെ സൃഷ്ടികൾ നശിക്കാൻ ഇടവരുത്തുകയോ ഇല്ല. അവിടുന്ന് താൻ തിരഞ്ഞെടുത്തവന്റെ പിൻഗാമികളെ തുടച്ചു മാറ്റുകയോ തന്നെ സ്നേഹിക്കുന്നവന്റെ സന്തതി പരമ്പരകളെ നശിപ്പിക്കുകയോ ഇല്ല. അതിനാൽ യാക്കോബിന് ഒരു ഗണത്തെയും ദാവീദിന്റെ വംശത്തിലൊരു സന്തതിയെയും അവശേഷിപ്പിച്ചു. ശലോമോൻ പിതാക്കന്മാരോട് ചേർന്നു. അവന്റെ സന്തതികളിൽ ഒരുവൻ സ്ഥാനമേറ്റു. വിട്ടിത്തത്തിൽ ഒന്നാമനും വിവേകത്തിലൂടെ ഭരണം ജനങ്ങളുടെ കലാപത്തിന് കാരണമായി. നേബാത്തിന്റെ പുത്രൻ ജെറോബാവാമും ഇസ്രയേലിനെ തിന്മയിലേക്ക് നയിച്ചു. എഫ്രീമിനെ പാപമാർഗത്തിൽ നടത്തി. സ്വദേശത്തു നിന്നും ബഹിഷ്കരിക്കപ്പെടത്തക്ക വിധം അവർ പാപത്തിൽ മുഴുകി. തങ്ങളുടെ മേൽ പ്രതികാരം പതിക്കുന്നതുവരെ എല്ലാ തിന്മകളിലും അവർ വിഹരിച്ചു. അനന്തരം പ്രവാചകനായ ഏലിയാഗ്നി പോലെ പ്രത്യക്ഷപ്പെട്ടു. അവന്റെ വാക്കുകൾ പന്തം പോലെ ജ്വലിച്ചു. അവൻ അവരുടെ മേൽ ക്ഷാമം വരുത്തി. അവന്റെ തീക്ഷ്ണതയിൽ അവരുടെ എണ്ണം ചുരുങ്ങി. കർത്താവിന്റെ വാക്കുകൊണ്ട് അവൻ ആകാശവാതിലുകൾ അടച്ചു. മൂന്ന് പ്രാവശ്യം അഗ്നി ഇറക്കി. ഏലിയ, അത്ഭുത പ്രവൃത്തികളിൽ നീ എത്ര മഹത്വമുള്ളവൻ! അത്തരം പ്രവൃത്തികളുടെ പേരിൽ അഭിമാനിക്കാൻ കഴിയുന്നവർ മറ്റാരുണ്ട്? അത്യുന്നതന്റെ വാക്കുകൊണ്ട് നീ മരിച്ചവരുടെ ഇടയിൽ നിന്ന് പാതാളത്തിൽ നിന്ന് ഒരു ജഡത്തെ ഉയർപ്പിച്ചു. നീ രാജാക്കന്മാരെ നാശത്തിലേക്ക് നയിക്കുകയും പ്രസിദ്ധന്മാരെ കിടക്കയിൽ നിന്ന് താഴെയിറക്കുകയും ചെയ്തു. നീസീനായിൽ വെച്ച് ഭീഷണികളും ഹോറേബിൽ വെച്ച് പ്രതികാരത്തിന്റെ വിധികളും ശ്രവിച്ചു. ശിക്ഷ നടത്താൻ രാജാക്കന്മാരെയും നിന്നെ പിന്തുടരാൻ പ്രവാചകന്മാരെയും നീ അഭിഷേകം ചെയ്തു. ആഗ്നേയാശ്വങ്ങളെ ബന്ധിച്ച രഥത്തിൽ അഗ്നിയുടെ ചുഴലിക്കാറ്റിലാണല്ലോ നീ സമ്മോഹിക്കപ്പെട്ടത്. ദൈവത്തിന്റെ കോപം ആളിക്കത്തുന്നതിന് മുമ്പ് അതിനെ തണുപ്പിക്കുന്നതിനും പിതാവിന്റെ ഹൃദയത്തെ പുത്രനിലേക്ക് തിരിക്കുന്നതിനും അങ്ങനെ യാക്കോബിന്റെ ഗോത്രങ്ങളെ പുനഃസ്ഥാപിക്കുന്നതിനും വേണ്ടി നിശ്ചിത സമയത്ത് നീ തിരിച്ചു വരുമെന്ന് എഴുതപ്പെട്ടിട്ടുണ്ടല്ലോ. നിന്നെ കണ്ടവരും നിന്റെ സ്നേഹത്തിന് പാത്രമായവരും അനുഗ്രഹീതർ, അവർ ജീവിക്കും. ദൈവമേ സ്തുതിക്ക് യോഗ്യമാണോ? ബാറയ്ക്കുമോ?
പിതാവിനും പുത്രനും സുദോളറുഹായിക്കും സ്തുതി. സ്തുതികളാൽ ആകാശം ഭൂമിയും നിറഞ്ഞിരിക്കുന്ന തലവാനായ ദൈവം തമ്പുരാൻ, പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. ത്രിയേക ദൈവത്തിന്റെ വലുതൊരു നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. സൗത്തുഭദ്രാത്രത്തിന്റെ ആഭിമുഖ്യത്തിൽ ബുധനാശൂർ നടത്തി വരുന്ന അനുഗ്രഹീതമായ ഈ ടെലിഫോണിക് പ്രാർത്ഥനാ സംഗമത്തിലേക്ക് എല്ലാ ദൈവമക്കളെയും വളരെ സ്നേഹ ആദരവോടുകൂടി സ്വാഗതം ചെയ്യുന്നു. ഈ ശുശ്രൂഷയെ വളരെ ധന്യമായി നയിച്ചുകൊണ്ടുപോകുന്ന സർവശക്തനായ ദൈവത്തെ സ്തുതിക്കുകയും ആരാധിക്കുകയും വന്ദിക്കുകയും ദൈവത്തിന് മുമ്പ് ശിരസ്സുള്ള നമിച്ചുകൊണ്ട് അടുത്തു വരികയും ചെയ്യുന്നു. ഈ ശ്രേഷ്ഠമായ ശുശ്രൂഷയ്ക്ക് വളരെ സജീവമായി നേതൃത്വം നൽകുന്ന ഭദ്രാസനത്തിന്റെ മെത്രാപ്പോലീസിനെ വളരെ സ്നേഹ ആദരവോടുകൂടി ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ തിരുവചന ധ്യാനവും നിർവഹിക്കുന്നത് അഭ്യൻ തിരുമേനിയാണ്. മറ്റൊരു അച്ഛനായിരുന്നെങ്കിലും ഒരു 10:30 മുമ്പാണ് ഞാൻ തിരുമേനിയോട് ഇത് ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കണം എന്ന് അപേക്ഷിച്ചത്. ഒരു മടിയും കൂടാതെ തിരുമേനി അത് ഏറ്റെടുക്കുകയും ചെയ്തു. തിരുമേനി വളരെ സ്നേഹാദരവോടുകൂടി ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിലിരുന്നുകൊണ്ട് ഈ ശുശ്രൂഷ സംബന്ധിക്കുന്ന ഭദ്രാസനത്തിലെ എല്ലാ ആരാധ്യ വൈദികരെയും, പ്രത്യേകിച്ച് അരമനയിൽ സാന്നിധ്യം കൊണ്ട് നടക്കുന്ന ഉണ്ണി ഫിലിപ്പോസ് അച്ഛൻ, എല്ലാ വൈദികരെയും വളരെ സ്നേഹത്തോടും ആദരവോടും കൂടെ ധന്യവാദം ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ ശുശ്രൂഷയിൽ നിരന്തരം സംബന്ധിക്കുന്ന ഭദ്രാസനത്തിലും ഭദ്രാസനത്തിന് പുറത്തുമായിട്ടുള്ള എല്ലാ ദൈവമക്കളെയും പരിശുദ്ധമായ നോമ്പിൽ വളരെ സ്നേഹത്തോടുകൂടി ആദരവോടുകൂടി ഈ ധന്യവാദ ശുശ്രൂഷയിലേക്ക്, പ്രത്യേകിച്ച് അരമനയിൽ കൂടി വന്നിരിക്കുന്ന വിശ്വാസികൾ ഉൾപ്പെടെ എല്ലാവരെയും വളരെ സ്നേഹത്തോടും ആദരവോടും കൂടെ ശ്രേഷ്ഠമായ ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സുവിശേഷ ഗീതങ്ങളിലെ 239 ഗീതം ദൈവസന്നിധിയിൽ നമുക്ക് സമർപ്പിക്കാം. അല്പകാലം മാത്രം ഈ ഭൂമിയിലെ വാസം, സ്വർപ്പുരമാണെന്റെ നിത്യമാ വീട്. നമ്മുടെ ജീവിതത്തിന്റെ മൈമിഷികതകളെ ഓർപ്പിക്കുന്ന ഒരു പ്രശസ്തമായ ഗീതമാണ്. ഈ ലോകത്തിലെ നമ്മുടെ ജീവിതം ഒരു അല്പകാലം മാത്രം നീണ്ടു നിൽക്കുന്ന ഒരു ജീവിതമാണ്. ഈ ജീവിതത്തിൽ ലക്ഷ്യബോധത്തോടുകൂടി ജീവിക്കുക, ആ ലക്ഷ്യബോധം തിരിച്ചറിഞ്ഞ് ജീവിക്കാൻ തക്കവണ്ണം നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒരു ഗീതമാണ്. ദൈവം തന്നിരിക്കുന്ന പ്രാണനെ അത് അനശ്വരമായി നിലനിർത്തുവാൻ തക്കവണ്ണം, പ്രാർത്ഥനയോടും വിശുദ്ധിയോടും കൂടെ ജീവിക്കാൻ തക്കവണ്ണം നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒരു ഗീതം ദൈവസന്നിധിയിൽ നമുക്ക് ചേർന്ന് സമർപ്പിക്കാം.
അല്പകാലം മാത്രം നീ ഭൂവിലെ വാസം, കർപ്പൂരപാടന്റെ നിത്യമാവീട്. അല്പകാലം മാത്രം ഈ ഭൂവിയിലെ വാസം, കർപ്പൂരപാടന്റെ നിത്യമാവീട്. എൻ പ്രയാണകാലം മാരുതീരൽ നീളം, ആയതിൻ പ്രതാപം കഷ്ടത മാത്രം. ഞാൻ പറന്നു വേഗം പ്രിയനോടു ചേരും, പിൺമഹിമ പ്രാപിച്ചെന്നും വിശ്രമിച്ചിടും. ഞാൻ പറന്നു വേഗം പ്രിയനോടു ചേരും, പിൺമഹിമ പ്രാപിച്ചെന്നും വിശ്രമിച്ചിടും, എന്നും വിശ്രമിച്ചിടും. അല്പകാലം മാത്രം നീ ഭൂവിയിലെ വാസം, സ്വർപ്പുരമാണെന്റെ നിത്യമാ വീട്, എന്റെ നിത്യമാ വീട്. പാളയത്തിനപ്പുറത്തു കഷ്ടമേൽക്കുക, പാടുപെട്ട യേശുവിന്റെ നിന്ന നിൽക്കും നഗരമില്ലിവിടെ പോർക്കളത്തിലത്രേ നാം നിൽക്കവേണ്ട പോർ പൊരുതു യാത്ര തുടരാ. നിൽക്കും നഗരമില്ലിവിടെ പോർക്കളത്തിലത്രേ നാം നിൽക്കവേണ്ട പോർ പൊരുതും യാത്ര തുടരാ. എന്റെ യാത്ര തുടരാം അല്പകാലം മാത്രം ഈ ഭൂവിലെ വാസം
കർപ്പൂരമാണ്
എന്റെ നിത്യമാം വീട് എന്റെ നിത്യമാം വീട് മുത്തുമയമാണ് പട്ടണമാണത് പുത്തനേരു ശരപൂരം തത്ര ശോഭിതം നീതി സ്വച്ഛ സ്ഫടിക തുല്യം സംഗമൃമ്മിതാമം
പട്ടണത്തിന്റെ ഭംഗി
വർണ്ണമല്ലകോ. നീതി സ്വച്ഛ സ്ഫടിക തുല്യം സംഗമൃമ്മിതാമം
പട്ടണത്തിന്റെ
ഭംഗി വർണ്ണമല്ലകോ എന്നും വർണ്ണമല്ലകോ. അല്പകാലം മാത്രം ഈ ഭൂവിയിലെ വാസം സ്വർഗ്ഗമാണ് എന്റെ നിത്യമാം വീട് എന്റെ നിത്യമാം വീട്. നാടുവിട്ടു വീടുവിട്ടു നാമധേയ കൂട്ടം വിട്ടു കാഠിന്യമാം ചോദനയിൽ ജ്ഞാനം ചെയ്തോരായി കൂടിയൊന്നായി വാഴാൻ വാഞ്ചിച്ചെത്ര നാളായി കാരുണ്യവാൻ പണി കഴിച്ച കൊട്ടാരം തന്നിൽ കൂടിയൊന്നായി വാഴാൻ വാഞ്ചിച്ചെത്ര നാളായി കാരുണ്യവാൻ പണി കഴിച്ച കൊട്ടാരം തന്നിൽ ഈ കൊട്ടാരം തന്നിൽ. അല്പകാലം മാത്രം ഈ ഭൂവിയിലെ വാസം സ്വർഗ്ഗപുരമാണെന്റെ നിത്യമാം വീട് എന്റെ നിത്യമാം വീട്. പാവനമാം പട്ടണത്തിൽ ആരു കടന്നീടും പാപമറ്റ ജീവിതം നയിച്ചവരല്ലോ നീതിയായി നടന്നു നേർ പറഞ്ഞു മണ്ണിൽ പാതൃത്യമുള്ള മണവാട്ടി മാത്രമേ. നീതിയായി നടന്നു നേർ പറഞ്ഞു മണ്ണിൽ പാതിവൃത്യമുള്ള മണവാട്ടി മാത്രമേ ഈ മണവാട്ടി മാത്രമേ. അല്പകാലം മാത്രം ഭൂവിയിലെ വാസം സ്വർഗ്ഗപുരമാണെന്റെ നിത്യമാം വീട് എന്റെ നിത്യമാം വീട്.
സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദേവതമ്പുരാൻ പരിശുദ്ധൻ 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 വിവരങ്ങളിൽ സ്തുതി.
നാമത്തിൽ വന്നവരാരിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാണ് വിവരങ്ങളിൽ സ്തുതി.
ദൈവമേ നീ പരിശുദ്ധനാകുന്നു
തുടങ്ങിയപ്പെട്ടവനെ നമ്മളോട് കാരണം ചെയ്യണമേ.
ദൈവമേ നീ പരിശുദ്ധനാകുന്നു ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു
ഞങ്ങൾക്ക് വേണ്ടി തുടങ്ങിയപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ.
കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളോട് കരുണ
ചെയ്യണമേ.
ദൈവമേ നിനക്ക് സ്തുതി പാപ്പികളായോട്
രാജാവേ നിനക്ക് സ്തുതി പാറയ്ക്കുമോ.
മൃഗസ്ഥനായ ഞങ്ങളുടെ
പിതാവേണമേ. നിന്റെ രാജ്യമേ
നിലവിലെ പോലെ ഭൂമിയിലും
കാണമേ. ഞങ്ങൾക്ക്
ആവശ്യമുള്ള കാരോടി ഞങ്ങൾ ക്ഷമിച്ചതുപോലെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഈ ശേഷിയിലേക്ക് ഞങ്ങളെ പ്രവേശിക്കരുതേ. ആ ദിവസം ഞങ്ങളെ രക്ഷണമേ.
രാജ്യത്തിനും
കൃപ നിറഞ്ഞ മറിയമേ നിനക്ക്
സമാധാനം. അറിയാമേ തമ്പുരാന്റെ അമ്മയെ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും വന്ന
സമയത്തിലും
പാറയ്ക്കുമോർ. കർത്താവേ നിന്റെ കരുണയാൽ ഞങ്ങളെ നല്ലതും വളമുള്ളതുമായ നിലമാക്കി തീർക്കുകയും നിന്റെ കൽപ്പനകളാകുന്ന വിത്ത് ഞങ്ങളിൽ വിളപ്പിച്ച് വിതച്ച് മുളപ്പിച്ച് വളർത്തുകയും ചെയ്യണമേ. രക്ഷിതാവേ, നിന്റെ കരുണയാൽ സകല അന്യായങ്ങളിൽ നിന്നും സകല ദുഷ്ടതകളിൽ നിന്നും ലോകമോഹങ്ങളിൽ നിന്നും ഞങ്ങളെ തുടച്ചു വെളിപ്പാക്കണമേ. കർത്താവേ, നിന്റെ മുന്തിരി തോട്ടത്തിൽ നല്ല വേലക്കാരായിരിക്കാൻ കൃപയോടെ ഞങ്ങളെ സഹായിക്കണമേ. ബാറക്കിമോർ. സ്വർഗീയ കൃഷിക്കാരനായ കർത്താവേ, ദുഷ്ടൻ ഞങ്ങളിൽ കളകൾ വിതയ്ക്കാതെ നിന്റെ കാവലുണ്ടായിരിക്കുമാറാകണമേ. രക്ഷിതാവേ, ഞങ്ങൾ പാപക്കുഴിയിൽ വീടിരിക്കുന്നു, നിന്റെ മഹാകരുണയാൽ അതിൽ നിന്ന് ഞങ്ങളെ വലിച്ചു കയറ്റണമേ. പ്രയോജനകരമായി നോമ്പിനെ ശരിയായി നിവർത്തിക്കുവാൻ ഞങ്ങൾ കൃപ ചെയ്യണമേ. കരുണയോടെ ഞങ്ങളുടെ കറകളെ കഴുകി വെടിപ്പാക്കുകയും ചെയ്യണമേ. ആത്മാക്കളുടെ ഉത്തമ വൈദ്യനായ കർത്താവേ, അശുദ്ധ മോഹങ്ങളിൽ രോഗപ്പെട്ടിരിക്കുന്ന ഞങ്ങൾക്ക് നീ ഔഷധം നൽകണമേ. സ്വർഗരാജ്യത്തിലേക്കുള്ള വഴി ഞങ്ങളെ കാണിച്ചു തന്നവനായ മശിഹ, നിന്റെ ഇഷ്ടപ്രകാരം അതിൽ കൂടി ശരിയായിട്ട് നടപ്പാൻ ഞങ്ങളെ യോഗ്യന്മാരാക്കണമേ. ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി സാത്താനോട് യുദ്ധം ചെയ്ത് അവനെ മറിച്ചിട്ടവനായ കർത്താവേ, അവന്റെ ചതികളിൽ നിന്നും ഉപായതന്ത്രങ്ങളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ. ഭാവി ജീവിപ്പാൻ അല്ലാതെ മരിപ്പാൻ എനിക്കിഷ്ടമില്ലെന്ന് ദീർഘദർശിയെ കൊണ്ട് പറയിച്ചവനായ ദൈവമേ, ഞങ്ങൾ നിനക്കായിട്ട് ജീവിപ്പാനും നിന്റെ തൊഴുത്തിലേക്ക് വരുവാനും കൃപ ചെയ്യണമേ. ദാനിയേൽ നോമ്പ് നോറ്റ സിംഹങ്ങളുടെ വായ അടച്ചു കളഞ്ഞുവല്ലോ. കർത്താവെ, ഞങ്ങളെ പിടിപ്പാൻ കാത്തിരിക്കുന്ന പിശാചുകളിൽ നിന്ന് ഞങ്ങളെ സംരക്ഷിക്കണമേ. ഹാനനീയ മുതലായ പൈതങ്ങൾ നോമ്പ് മൂലം അഗ്നിയിൽ നിന്ന് രക്ഷിക്കപ്പെട്ടതുപോലെ കർത്താവെ, ഞങ്ങളുടെ നോമ്പ് മൂലം അഗ്നിനരകത്തിൽ നിന്ന് ഞങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യുമാറാകണമേ. കന്യകമറിയാവിൽ നിന്ന് ശരീരമെടുത്ത് മനുഷ്യനായി തീർന്ന് പാപികളായി ഞങ്ങളുടെ ഇടയിൽ പെരുമാറുകയും പരിശുദ്ധ നോമ്പിനെ തോറ്റുപോകാത്ത ആയുധമായി ഞങ്ങൾക്ക് തരികയും ചെയ്ത് രക്ഷിതാവേ, നിന്റെ ദൈവത്തിന് ഇഷ്ടമായിരിക്കുന്ന അവസ്ഥയിൽ ജീവിച്ച് നിനക്കിഷ്ടന്മാരായിപ്പാൻ ഞങ്ങളെ യോഗ്യന്മാരാക്കണമേ. നോമ്പിനാൽ പർദീസായുടെ വാതിലിൽ തുറക്കപ്പെടുന്നു. അതിനെ ശരിയായി ആചരിക്കുന്നവർക്ക് മാലാഖമാരുടെ പ്രഭയും ഉയരത്തിലെ കയറുവാൻ ആത്മീയ ചെറുകൾ ലഭിക്കുന്നു. മഹാകരുണയുള്ള ദൈവമേ, ഞങ്ങളുടെ ഈ നോമ്പിനെ നിന്റെ വരങ്ങളും സഹായങ്ങളും ധാരാളമായി ഞങ്ങൾക്ക് ചൊരിഞ്ഞ് തരണമേ. ഈ ലോകത്തിൽ ദാനധർമ്മങ്ങളെ വിതയ്ക്കുന്നവന് ഉയർപ്പിന്റെ നാളിൽ കൊയ്യുവാനിടയാകും. ധർമ്മം ചെയ്യുന്ന നീതിമാന്മാർ ഭാഗ്യവാന്മാർ തന്നെ. മശിഹ വന്നെല്ലാവന്റെ പ്രവൃത്തികൾ പരിശോധിക്കുന്ന സമയത്ത് ധർമ്മം ചെയ്തവർക്ക് നിത്യജീവൻ നൽകപ്പെടുന്നു. മുഘോഷമില്ലാത്ത ന്യായാധിപതിയായ മശിഹ തമ്പുരാനെ, നിനക്ക് സ്തുതി. മഹാകാരുണ്യവാനായ ദൈവമേ, നിന്റെ വരങ്ങളെ ഞങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരണമേ. ദയവാനായ കർത്താവേ, ഞങ്ങളുടെ അപേക്ഷ കൈക്കൊള്ളണമേ. നിന്നിൽ നിന്നല്ല എപ്പോഴും വരങ്ങൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നതിനാൽ നിന്നെ വിളിക്കുന്ന പാപികളോട് നീ ഉത്തരമാറി ചെയ്ത് അവരുടെ മേൽ നിന്റെ വരങ്ങളെ ഒഴുക്കണമേ. നിന്റെ വാതുക്കൽ മുട്ടുന്നവർക്ക് തുറന്നു കൊടുക്കുകയും ചെയ്യണമേ. കർത്താവേ, ഞങ്ങളുടെ അപേക്ഷപ്രകാരം ഞങ്ങൾക്ക് കരുണയും പാപമോചനവും സ്വർഗരാജ്യത്തിൽ പൊതുജീവനും നൽകണമേ. സർവരഹസ്യം വെളിപ്പെടുത്തുന്നതായ മഹാദിവസത്തിൽ ഞങ്ങളെ ലജ്ജിപ്പിക്കാതെ സ്വർഗരാജ്യം അവകാശിപ്പാൻ യോഗ്യരായി തീർക്കണമേ. നിന്റെ അടിയാരായ ഞങ്ങളുടെ ക്രൂശയും കൈക്കൊള്ളുകയും ചെയ്യണമേ. കർത്താവേ, നിന്റെ കർണടവാദത്തിൽ ഞങ്ങൾക്ക് തുറന്നു തരണമേ. ഞെരുക്കത്തിന്റെ കാലങ്ങൾ ഞങ്ങൾക്ക് വന്നു കൂടുമാറാകരുതേ. ഞങ്ങളുടെ മുമ്പിൽ നിന്റെ വാതിൽ അടച്ചു കളഞ്ഞാൽ പിന്നെ ഞങ്ങൾ എവിടെ പോയി മുട്ടേണ്ടു. നിന്റെ രൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ടവരാ ഞങ്ങളോട് ദയതോന്നി ഞങ്ങളെ കൈവിട്ട് കളയാതിരിക്കണമേ. ഞങ്ങളുടെ അകൃത്യങ്ങളുടെ ദുർഗന്ധം നിമിത്തം നിന്റെ സന്നിധിയിൽ നിന്ന് ഞങ്ങളെ പുറന്തള്ളിക്കളയുകയും വരുതേ. സകലത്തിന്റെ ഉടവനായ കർത്താവേ, ഈ ദിവസം പാമലിന് കൂടാതെ നീതിയിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവേ, നീ എന്നേക്കും വാഴ്ത്തപ്പെട്ടവനും പുകഴ്ത്തപ്പെട്ടവനും തിരുനാമഹത്തോടുകൂടിയിരിക്കുന്നവനുമാകുന്നു. കർത്താവേ, ഞങ്ങളുടെ ശരണം നിന്റെ മേൽ ഇരിക്കുന്നത് പോലെ നിന്റെ കൃപയും കരുണയും ഞങ്ങളുടെ മേൽ ഇരിക്കണമേ. കർത്താവേ, നീ വാഴ്ത്തപ്പെട്ടവനാകുന്നു. നിന്റെ കപ്പൽ വഴി ഞങ്ങളെ പഠിപ്പിക്കുകയും കാണിച്ചു തരികയും ചെയ്യണമേ. നീ വാഴ്ത്തപ്പെട്ടവനാകുന്നു. കർത്താവേ, നിന്റെ കൽപ്പനയാൽ നിന്റെ വേദപ്രമാണങ്ങളുടെ വഴി ഞങ്ങളെ പഠിപ്പിക്കണമേ. നീ വാഴ്ത്തപ്പെട്ടവനാകുന്നു. പരിശുദ്ധനായ കർത്താവേ, നിന്റെ പ്രകാശങ്ങളാൽ ഞങ്ങളെ പ്രകാശിപ്പിക്കണമേ. നിന്റെ കരുണ എന്നേക്കും ഞങ്ങളുടെ മേൽ ഉണ്ടായിരിക്കണമേ. കർത്താവേ, നിന്റെ കൈവേല നീ നിരസിച്ചു കളയരുത്. നിനക്ക് സ്തുതിയോഗ്യമാവുന്നു, നിനക്ക് സ്തുതി ചേർച്ചയാവുന്നു. പിതാവും പുത്രനും പരിശുദ്ധ രൂഹായുമായുള്ളവേ, എന്നേക്കും നിനക്ക് മഹത്വയുക്തമാകുന്നു. ആമീൻ.
ഏകദൈവത്തിന്റെ അച്ഛന്റെ നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഈ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ വന്ന് സംബന്ധിക്കുന്ന നിങ്ങളെ എല്ലാവരെയും ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വിവിധ ഭവനങ്ങളിലും സ്ഥലങ്ങളിലും ഒക്കെ ഇരുന്നുകൊണ്ട് ശ്രദ്ധാപൂർവം ഇതിൽ സംബന്ധിക്കുന്ന നിങ്ങളുടെ ആ താല്പര്യത്തെയും വിശ്വാസത്തെയും എല്ലാം ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യും. ദീർഘനാളായിട്ട് നടക്കുന്ന ഒരു ശുശ്രൂഷയാണല്ലോ ഇത്. മലങ്കര സഭയിൽ മാത്രമല്ല മറ്റൊരു സ്ഥലത്തും ഒരുപക്ഷെ ഇത്ര താല്പര്യത്തോടുകൂടി എല്ലാ ആഴ്ചയിലും ഇത്രയും ആൾക്കാർ വിവിധ സ്ഥലങ്ങളിൽ ആണെങ്കിലും അല്ലെങ്കിൽ ടെലിഫോണിലൂടെ ആണെങ്കിലും ഇങ്ങനെ സംബന്ധിക്കുന്ന ഒരു കൂട്ടായ്മ ഉണ്ടോ എന്നുള്ളത് സംശയമാണ്. പ്രത്യേകിച്ച് ഈ നോമ്പിന്റെ കാലഘട്ടത്തിൽ അനവധി പേർ അതിൽ വന്ന് സംബന്ധിക്കുന്നു എന്നുള്ളത് സന്തോഷമുണ്ട്. നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്യും. ഒരു ദുഃഖവാർത്ത നിങ്ങളെ അറിയിക്കുന്നത്, നമ്മുടെ മാർത്തോമായ സമാജത്തിന്റെ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന ശാന്തമ്മ മാത്യുവിന്റെ ബ്രദർ ജോർജ് തോമസ്, 65 വയസ്സ്, അദ്ദേഹം ഇന്ന് രാവിലെ കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് എറണാകുളത്ത് മെഡിക്കൽ സെന്ററിൽ നിര്യാതനായി എന്നുള്ള വാർത്ത നിങ്ങളെ പ്രതി അറിയിക്കുന്നു. എല്ലാവരും പ്രാർത്ഥിക്കണം. ഞാനിത് എടുത്തു പറയാൻ കാര്യം, ശാന്തമ്മയ്ക്ക് വേണ്ടിയും ഈ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്ന ശാന്തമ്മയുടെ ബ്രദറിന് വേണ്ടിയും നിങ്ങളെല്ലാവരും മർത്തുപുറി സമാജങ്ങൾ പ്രത്യേകമായിട്ടും പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ഇന്ന് രാവിലെ ബ്രെയിൻ ട്യൂമറായിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. ഇന്ന് രാവിലെയാണ്, ഇന്ന് രാവിലെ എന്ന് പറയുമ്പോൾ നമ്മുടെ ഇവിടുത്തെ ഇന്ന് രാവിലെ, അവിടെ ബുധനാഴ്ച വൈകിട്ടാണല്ലോ. കുറച്ച് സമയ എടുത്തുവായിലാണ് സ്വദേശം ശവസംസ്കാര ശുശ്രൂഷയൊക്കെ തുടർന്ന് നടക്കുന്നു. എല്ലാ കുടുംബാംഗങ്ങൾക്ക് വേണ്ടിയും പ്രത്യേകിച്ച് ശാന്തമ്മയ്ക്ക് വേണ്ടിയും ദൈവത്തിന്റെ ധൈര്യം ലഭിക്കുമെന്നൊക്കെ വേണം പ്രാർത്ഥിക്കണം എന്നുള്ളത് സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. ധ്യാനത്തിന് മുമ്പായിട്ട് ഇപ്പോ രാജേഷിന്റെ നേതൃത്വത്തിൽ ഒരു ഗാനം ആലപിക്കുന്നതും തുടർന്ന് നമുക്ക് ധ്യാനം നയിക്കുന്നതും ആയിരിക്കും.
സുവിശേഷ ഗീതങ്ങളിൽ 69-ാമത്തെ ഗീതം, എന്നുള്ളിൽ നിന്ന് വസിച്ചിടുവാൻ സ്വർഗ മണ്ഡപം വിട്ടിറങ്ങി വന്ന ഉന്നതരം തങ്കപ്രാവേ നീ വന്നെന്നിൽ അധിവസിക്കുക. ഈ ഗീതം പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഹൃദയത്തിലേക്ക് ഭക്തിയോടുകൂടി ആഹ്വാനം ചെയ്യുന്ന അർത്ഥം വിശദീകരിക്കുന്ന ഒരു ഗീതമാണെന്നറിയാം. ഓരോ ദിവസവും ഓരോ നിമിഷവും നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മളിലുള്ള പരിശുദ്ധാത്മാവിനെ പരിശുദ്ധനായ പൗലോസിലേക്ക് ഓർപ്പിക്കുന്നത് പോലെ നിന്നുള്ള ആത്മാവിനെ ജ്വലിപ്പിക്കുക എന്നുള്ള ബോധ്യത്തോടുകൂടി ദൈവം നമ്മുടെ ഉള്ളിൽ നട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ മഹത്വം നഷ്ടപ്പെടുത്താതെ അതിനെ ശക്തീകരിക്കുക എന്നുള്ള ഒരു വലിയ ചുമതല നമുക്കുണ്ട്. നമ്മൾ ദൈവസന്നിധി പ്രാർത്ഥിക്കാം, അങ്ങ് നട്ടിരിക്കുന്ന വെട്ടം അത് കൂടുതൽ വ്യക്തി ജീവിതത്തിനും സാമൂഹിക ജീവിതത്തിനും പ്രകാശിപ്പിക്കുവാൻ തക്കവണ്ണം ശക്തീകരിക്കണമേ. പരിശുദ്ധമായ നോമ്പിൽ ഈ ഗീതം ദൈവസന്നിധി സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം.
എന്നുള്ളിലെന്നും വാസിച്ചിടുവാൻ സ്വർഗമണ്ഡപം വിട്ടിറങ്ങി വന്ന തങ്കത്തിരമകേട്ടിട്ടും തങ്ക കൂടാതെ നിന്നെ തള്ളി സങ്കേതോടു പനഞ്ഞർക്കമ്പോർത്തിത സങ്കേത പേട്ടിടുന്നു തള്ളി സങ്കേതോടു പനഞ്ഞർക്കം ിടുന്നു കർത്തനേ പ്രാനുഗ്രഹങ്ങളയ്യോ നഷ്ടമാകിയുന്നു ഞാനിത പക്ഷിയോടേതാമേ ജീവിപ്പിച്ചിടണമേ വന്നു ജീവനും താത്വേ വസ്ത്രം ഭാരിച്ചിടും ഞാൻ ഇന്നു മുതൽ ദൈവമേ മേലാൽ എന്നില ശുദ്ധനും ചേരാവില്ലാത്തോനും ില്ല മേലാനോ വിധത്തിൽ ോടെ ജീവൻ പ്രചോപിപ്പിക്കായ എന്നുള്ളിലെ വാസി ഇടുവാൻ സ്വർഗ മണ്ഡപം ഇറങ്ങി ഉന്നതനാം സംഘ പ്രാവേണീ വന്നെന്നിൽ എന്നോ മാതി വസിക്കാ.
തിരുവചന ധ്യാനത്തിനായി കഫി വന്ന തിരുമേനിയെ വളരെ സ്നേഹാദരവോടുകൂടി ഇപ്പൊ സമയം സ്വാഗതം ചെയ്യുന്നു.
ശ്രീ ഏകദൈവത്തിന്റെ തന്നെ നാമത്തിന് മൗത്വം കൊണ്ടായിരിക്കട്ടെ. മാനപ്പെട്ട വൈദികരെ, കർത്താവിൽ വിശ്വാസികളെ, വലിയ നോമ്പിന്റെ അവസാന ഭാഗത്തിലേക്ക് നാം വന്നിരിക്കുകയാണല്ലോ. ഈ വെള്ളിയാഴ്ച 40th വെള്ളിയാഴ്ച, 40 നോമ്പ് അവസാനിക്കുക. യേശു മരുഭൂമിയിൽ സൃഷ്ടിച്ച 40 ദിവസത്തെ നോമ്പ് അല്ലെങ്കിൽ ഏലിയായും ഒക്കെ അനുഷ്ഠിച്ച 40, മോശയും ഏലിയായും എല്ലാം അനുഷ്ഠിച്ച 40 ദിവസത്തെ നോമ്പ്, പുതിയ നിയമത്തിൽ ക്രിസ്തു അനുഷ്ഠിച്ച 40 ദിവസത്തെ നോമ്പിന്റെ അവസാനമാണ് 40 നോമ്പ്. അത് കഴിഞ്ഞു വരുന്ന ദിവസങ്ങൾ കഷ്ടാനുഭവ ആഴ്ച, ഹോളി വീക്ക് ആഴ്ചകളും അങ്ങനെ ബന്ധപ്പെടുത്തിയാണല്ലോ 50 ദിവസത്തെ നോമ്പ് സഭ ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പോ 40 നോമ്പ് അവസാനിക്കുന്ന 40 നോമ്പ് അവസാനിക്കുന്നതുകൊണ്ടാണ് അവിടെ അന്നൊരു കുർബാനയൊക്കെ വെച്ചിരിക്കുന്നത്. 40th വെള്ളിയാഴ്ച എന്നതിന് പ്രാധാന്യം വരുന്ന 40 നോമ്പ് അവസാനിക്കുന്നു. അതുകൊണ്ട് 40th അതൊരു ഒരു ഒരു കൺക്ലൂഷനാണ്, അവിടെ നോമ്പിന്റെ ഒരു കൺക്ലൂഷനാണ്. അപ്പൊ അതുകൊണ്ട് നോമ്പ് അവിടെ അവസാനിക്കുന്നതുകൊണ്ടാണ് 40th വെള്ളിയാഴ്ച കുർബാന വെച്ചിരിക്കുന്നതും. എന്നാൽ നോമ്പ് അവസാനിക്കുന്നില്ല, നോമ്പ് അവസാനിക്കുന്നു. അതുകൊണ്ട് 40th വെള്ളിയാഴ്ച കണ്ടുപിടിക്കുന്നത് വെച്ചിരിക്കുന്ന അന്നെന്തെങ്കിലും കഴിക്കാമോ എന്നുള്ളതാണ്. നോമ്പ് എന്നാൽ അവസാനിക്കുന്നില്ല, കാരണം നോമ്പ് കൂടുതൽ തീവ്രമാകുക. നമ്മൾ കുറച്ചുകൂടെ തീവ്രമായിട്ടുള്ള കാലഘട്ടത്തിലേക്ക് പ്രവേശിക്കുക. യേശു ക്രിസ്തുവിന്റെ പരീക്ഷണങ്ങളിലേക്കും അല്ലെങ്കിൽ കഷ്ടാനുഭവ ദിവസങ്ങളിലേക്കും ആ ഓർമ്മയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. അപ്പം ആരാധനാ വർഷത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാലഘട്ടത്തിലേക്ക് നമ്മളായിരിക്കുക. 40 ദിവസത്തെ നോമ്പ് ലൂക്കോസിന്റെ സുവിശേഷത്തിലും മത്തായി ശ്ലീഹായും യേശു ക്രിസ്തു അനുഷ്ഠിച്ച നോമ്പിനെ പറ്റി പറയുന്നുണ്ട്. രണ്ടും 4th അധ്യായത്തിലാണ്. മത്തായി ശ്ലീഹായുടെ സുവിശേഷം 4th അധ്യായത്തിലും ലൂക്കോസിന്റെ സുവിശേഷം 4th അധ്യായത്തിലുമാണ് യേശു ക്രിസ്തു മരുഭൂമിയിൽ അനുഷ്ഠിച്ച നോമ്പിനെ പറ്റി പറയുന്നത്. രണ്ടിടത്തും പറയുന്നത് യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാനിലോട്ട് മടങ്ങി ആത്മാവനെ മരുഭൂമിയിലേക്ക് നടത്തി പിശാചവനെ 40 ദിവസം പരീക്ഷിച്ചു കൊണ്ടിരുന്നു എന്ന്. സത്യത്തിൽ 40 ദിവസം പിശാചിന്റെ പരീക്ഷണം, നോമ്പിന്റെ സമയത്തിൽ നമുക്ക് കൂടുതൽ ടെംപ്റ്റേഷനാണ് അല്ലേ. നോമ്പിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും റെസ്ട്രിക്ഷൻസ് ഏർപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായിട്ടും കൂടുതൽ പരീക്ഷണങ്ങൾ വരും. ഇച്ചിരി വെയിറ്റ് കുറയുമ്പോൾ വെയിറ്റ് കുറയുന്നുണ്ടല്ലോ, അപ്പൊ ഇനി കുറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് വിഷയമാകുമോ, അന്നേരം ഇനി കൂട്ടാൻ വേണ്ടി ഇനി അതിനനുയോജ്യമായിട്ടുള്ള സംഗതികളൊക്കെ ഇനി കഴിച്ചു തുടങ്ങണോ എന്നുള്ളത്. പിന്നെ പലതരത്തിലുള്ള പ്രലോഭനങ്ങളും പരീക്ഷണങ്ങളും ഒക്കെ സ്വാഭാവികമായിട്ടും മനുഷ്യൻ. അതുകൊണ്ട് 40 ദിവസം പരീക്ഷിച്ചുകൊണ്ടിരുന്നു
ലൂക്കോസിന്റെ സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്നു. മത്തായിയുടെ സുവിശേഷത്തിലും അങ്ങനെ തന്നെയാണ്. അനന്തരം പിശാചിനാൽ പരീക്ഷിക്കപ്പെടുവാൻ യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നടത്തി അവൻ 40 പകലും 40 രാവും ഉപവസിച്ചു എന്നും അവിടെ പറയും. മരുഭൂമിയും പീഠഭൂമി എന്നും പറഞ്ഞ് രണ്ട് ടേം മലയാളത്തിൽ നമുക്കുണ്ട്. അതിന് ഇംഗ്ലീഷിൽ പറയുന്ന വിൽഡേർണസ്, പീഠഭൂമി എന്ന് പറഞ്ഞാൽ വിൽഡേർണസ്, മരുഭൂമി എന്ന് പറഞ്ഞാൽ ഡെസേർട്ട്. ഡെസേർട്ടും വിൽഡേർണസും ഈ ഗലീല കടലെന്നും ഗലീല തടാകം എന്നും ഒക്കെ പറയുന്നുണ്ടല്ലോ. തടാകവും കടലും രണ്ടുന്നുണ്ടല്ലേ. തടാകം എന്ന് പറയുന്നത് ലേക്ക, കടൽ എന്ന് പറയുന്നത് ഓഷന്. അത് രണ്ടും രണ്ടാം. പക്ഷെ ഗലീല തടാകത്തിന് നമ്മള് ഗലീല കടലെന്നും അത് വലുതായതുകൊണ്ട് കടലെന്നും തടാകം എന്നും പറയുന്ന പോലെ ഈ പീഠഭൂമിയും മരുഭൂമിയും ഇങ്ങനെ മാറി മാറി അത് ഉപയോഗിക്കുന്നുണ്ട്. അതിന്റെ അർത്ഥ വ്യത്യാസം മനസ്സിലാക്കാതെ തന്നെ വേദപുസ്തകത്തിൽ തന്നെ വരുന്നുണ്ട്. വേദപുസ്തകത്തിൽ തന്നെ ഗലീല കടലെന്നും തടാകം, അത് ഗലീല കടല് അല്ല, അത് തടാകം. അത് പിന്നെ ഉപ്പുവെള്ളമല്ല, അത് സാധാരണ വെള്ളമാണ്. അതിന്റെ കര കാണാം, അത് ഉള്ള ചെറിയൊരു തടാകമാണ് അത്. പക്ഷെ കടൽ എന്ന് പറയുന്നുണ്ട്, ഗന്നസര തടാകം എന്ന് പറയുന്ന അതിനെ തന്നെ ഗലീല കടൽ എന്നും പറയുന്നുണ്ട്. അപ്പൊ അതുപോലെ തന്നെ ഈ പീഠഭൂമിയും മരുഭൂമിയും മാറി മാറി പറയുന്നുണ്ട്. പക്ഷേ പലസ്തീന ഇത് രണ്ടുമുണ്ട്. ജോർദാൻ നദിയുടെ പടിഞ്ഞാറ് ഭാഗത്തായിട്ട് കാണുന്ന, ജോർദാൻ നദിയുടെ പടിഞ്ഞാറ് ഭാഗത്തായിട്ട് തുടങ്ങുന്ന അതിനെ അത് വിൽഡർനസ്, പീഠഭൂമിയാ. എന്നാൽ പാലസ്തീന്റെ ഏറ്റവും തെക്ക് ഈജിപ്തിനോട് ചേർന്ന് കിടക്കുന്ന അത് ഡെസേർട്ടാ. ബേർഷേബ മരുഭൂമി എന്നൊക്കെ പറയുന്ന ഡെസേർട്ടാ അത്. അത് അത് സമതലാ. നമ്മളിപ്പോ ഈ ഗൾഫിലും ഒക്കെ പറയുന്ന മരുഭൂമി ഉണ്ടല്ലോ, അത് നിരപ്പ് സ്ഥലമാ. നിരപ്പ് സ്ഥലം മണലാരണ്യ. അതിന്റെ പ്രത്യേകത അവിടെ ഒക്കേഷണൽ റെയിൻസ് ഉണ്ടാകും. അവിടെ ചില ഇതിന്റെ ഇടയിൽ ജലാശയങ്ങളൊക്കെ ഉണ്ട്. നമ്മളറിയാമല്ലോ ഹാഗാർ മരുഭൂമിയിൽ അലഞ്ഞു നടന്നു, ദൈവം അവളെ ഒരു നീരുറവ കാണിച്ചു. ആ ബേർഷേബ മരുഭൂമിയാ, ഡെസേർട്ടാ. എന്നാൽ വിൽഡേർണസ് പറയുന്ന പീഠഭൂമി എന്ന് പറഞ്ഞ അതിന് നമ്മൾ സാധാരണ നാടൻ ഭാഷ പറഞ്ഞ മൊട്ടക്കുന്നും പറ ഇങ്ങനെ ഇങ്ങനെ അതിനകത്ത് ഒരു പുല്ലും ചിലിക്കാത്ത സ്ഥല, ഒരു പുല്ലും ചിലിക്കാത്ത ഒരു അതിങ്ങനെ അത്. പക്ഷെ അത് മലകളാണ്. മറ്റേത് മണലാരന്റെ നിരന്നു കിടക്കുന്ന സ്ഥലമാണെങ്കിൽ ഇത് മലകളാണ്. ഒരു മല, അടുത്ത മല, അങ്ങനെ അത് കഴിഞ്ഞൊരു വാലി എടുത്തത്. അപ്പൊ ഈ വിൽഡേർണസ് അതാണ്. ഈ ദാവീദ് മഹാരാജാവ് പറയുന്നത് ഞാൻ കൂരിരുൾ താഴ്വരയിൽ കൂടി നടന്നാൽ എന്ന് പറഞ്ഞാൽ ആ താഴ്വര എന്ന് പറയുന്നത് എന്താണെന്നറിയാമോ, രണ്ട് മലകളുടെ പീഠഭൂമിയിലെ രണ്ട് വലിയ മലകളുടെ ഇടയിലുള്ള അതിഗർത്തമായിട്ട് കാണുന്ന നാരോ ആയിട്ടുള്ള വയലിക്കാണ് താഴ്വര. ആ താഴ്വരയാ പറയുന്നത് കൂരിരുൾ താഴ്വര. അതിപ്പോ അവിടെ നിങ്ങൾ ഹോളിലാൻഡ് പോയിട്ടുള്ള ഈ പീഠഭൂമി കൂടെ പോയിട്ടുള്ളവർക്ക് കൂരിരുൾ താഴ്വര എന്ന് ദാവീദ് പറയുന്ന ആ സംഗതി അവിടെ വന്ന് കാണുമ്പോഴേ മനസ്സിലാവുള്ളൂ. അത് വളരെ ഡീപ്പാണ്, നാരോ ആണ്. അതിന്റെ ഇടയിൽ ഒന്ന് അകപ്പെട്ടു പോയി കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു വരാൻ വലിയ പാടാ. അതിങ്ങനെ കറങ്ങി തിരിഞ്ഞു ഇങ്ങനെ കിടക്കും, പല മലകളുടെ ഇടയിലൂടെ ഇങ്ങനെ കിടക്കും. അതിലേക്കൂടെ പോയി കഴിഞ്ഞാൽ വലിയ പാടാ. അപ്പൊ ആ പക്ഷെ അതിങ്ങനെ വളരെ നാരോ ആയിട്ടുള്ള ഇതിൽ ആയതുകൊണ്ട് അവിടെ ചെറിയ ജലാംശങ്ങൾ ഉണ്ടായതുകൊണ്ട് ചിലപ്പോ ഈ കൊച്ചു മരങ്ങളൊക്കെ അവിടെ ഉണ്ടാവും. അങ്ങനെ മരങ്ങൾ ഉണ്ടായിരിക്കുന്നത് ഈ ആടൊക്കെ അത് കണ്ടിട്ടങ്ങ് പോവും, അങ്ങനെ വഴിതെറ്റി പോവുക. പിന്നെ കൂട്ടത്തിൽ ചേരാൻ പാടാ. അങ്ങനെ കൂട്ടത്തിൽ ചേരാൻ പാടുണ്ടാവുകയും ഒറ്റപ്പെട്ടു പോവുകയും പിന്നെ ഭയപ്പെടുത്തുന്നതും ഭീകരവുമായ ഒരു അവസ്ഥയാണ് ഈ ഈ കൂരിരുൾ താഴ്വര എന്ന് പറയുന്ന വാലി എന്ന് പറയുന്നത്. അത് വിൽഡേർണസിൽ മാത്രമുള്ളതാണ്. അതിലൂടെ നടന്നാലും ഭയപ്പെടുകയില്ല എന്ന് പറയുന്നത് അത്രയും ഭീകരമായ അവസ്ഥയിൽ പോലും ഞാൻ യഹോവ എന്റെ കൂടെ ഉണ്ടെങ്കിൽ അതാ ദാവീദ് പറയുന്നത്. ഞാൻ പറയാൻ വന്നത് യേശുക്രിസ്തു 40 ദിവസം നോമ്പ് അനുഷ്ഠിച്ച മല എന്ന് പറയുന്നത് ഈ ജൂഡയൻ വിൽഡേർണസ് പീഠഭൂമിയാണ്. അല്ലാതെ വല്ലപ്പോഴും അങ്ങിങ്ങൊക്കെ ആയിട്ടുള്ള നീരുറവയുള്ള ഒയാസിസ് പോലെ നീരുറവയുള്ള സ്ഥലമല്ല, മരുഭൂമിയല്ല. ജലത്തിനോ എന്തെങ്കിലും ജീവാംശത്തിനോ എന്തെങ്കിലും സാധ്യതയുള്ള ഒരു സ്ഥലമല്ല. ഇന്ന് തന്നെ പോയിട്ട് ഇന്ന് ഹോളിലാൻഡിൽ പോകുന്നവര് ഈ കർത്താവ് നോമ്പനുഷ്ഠിച്ച 40 ദിവസം നോമ്പനുഷ്ഠിച്ച മലയിൽ കയറുന്നത് നിങ്ങൾ പോകുന്നത് എങ്ങനെയാ? കേബിൾ കാറിനകത്താ പോകുന്നത്.
കേബിൾക്കാരനാത്താ പോകുന്നത്. കേബിൾക്കാരനാ നടന്നു പോകണമെങ്കിൽ ഒരു ദിവസം എടുക്കും അതിന്റെ പുള്ളി കയറാൻ. പുല്ല് ഹൈറ്റാത്, അത് അത്ര ഹൈറ്റ് ആണ് അത്, അത് ഒരു പുല്ല് പോലും അവിടെ ഇല്ല. എന്നാൽ തൊട്ട് താഴെ ജെറിക്കോ സിറ്റിയിൽ പുല്ലും പാം ട്രീയും ഒക്കെ വളരുന്നുണ്ടെങ്കിലും ഈ മല, ഈ വിൽഡർനെസ് മല ഒരു പുല്ല് പോലും കിളിർക്കാത്ത വളരെ മണ്ണ് മാത്രം മൊട്ടക്കുന്തമ്പ്രമായിട്ട് നിൽക്കുന്ന സ്ഥലമാണ്. ആ മരുഭൂമിയെ കാണും കർത്താവ് നോമ്പ് നോക്കാൻ തെരഞ്ഞെടുത്തത് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഈ മോശ അനുഷ്ഠിച്ച നോമ്പും ഏലിയാവ് അനുഷ്ഠിച്ച നോമ്പും പുതിയ നിയമത്തിൽ കർത്താവ് അനുഷ്ഠിക്കുകയും അതിനുശേഷം നമ്മളൊക്കെ അനുഷ്ഠിക്കാൻ നമുക്ക് മാതൃകയാണ്, മോശ ഏലിയായി കാണിച്ച മാതൃകയാണ് കർത്താവ് യോഹന്നാൻ സ്നാപകനാൽ സ്നാനം ഏൽക്കുമ്പോ ഉപയോഗിച്ച അതേ കാര്യമാണ്. എന്താ ആ സകല നീതിയും നിവർത്തിക്കപ്പെടുവാൻ എല്ലാവരും മനസാന്തരത്തിന്റെ സ്ഥാനത്തിലേക്ക് വരണം. എനിക്ക് ആവശ്യമില്ലെങ്കിലും എല്ലാവർക്കും മാതൃകയാകാൻ വേണ്ടി ഞാൻ ഇതാ സ്നാനമേൽക്കുന്നു എന്ന് പറഞ്ഞ് കർത്താവ് സ്നാനമേറ്റതുപോലെ യോഹന്നാനും മോശയും ഏലിയാവും അനുഷ്ഠിച്ച നോമ്പ് എല്ലാവരും നോമ്പിന്റെ അനുഭവത്തിലൂടെ പോകേണ്ടത് ആവശ്യമാണ്, സാത്താനെ പരീക്ഷിക്കാൻ ആവശ്യമാണ് എന്നുള്ളത് മാതൃക നൽകാൻ വേണ്ടി യേശു ക്രിസ്തു ആ നോമ്പ് അനുഷ്ഠിച്ചു. ആ നോമ്പ് അനുഷ്ഠിക്കുമ്പോ അതിന് നാം സാഹചര്യം ഉണ്ടാക്കുന്നത് ഈ രീതിയിലായിരിക്കണം. ഫ്രിഡ്ജിനകത്ത് എല്ലാ സാധനവും വാങ്ങിച്ചു വെച്ച് അല്ലെങ്കിൽ എല്ലാ സൗകര്യങ്ങളും നമ്മൾ ക്രമീകരിച്ച് അങ്ങനെ ചെയ്യുമ്പോ സ്വാഭാവികമായിട്ടും ടെംപ്റ്റേഷൻ ഉണ്ടാകാം. ഒരുപക്ഷെ നമുക്ക് ടെംപ്റ്റേഷൻ ഉണ്ടായില്ലെങ്കിലും കൂടെ താമസിക്കുന്നവർക്ക് ടെംപ്റ്റേഷൻ ഉണ്ടാകാം. ഇനി അല്ലെങ്കിൽ ആരും കാണിച്ചതില്ലെങ്കിലും രാത്രി പോയി ഇതിനകത്തുനിന്ന്. അതുകൊണ്ട് ഇങ്ങനെയുള്ള സാധ്യതകളെല്ലാം തന്നെ അവോയ്ഡ് ചെയ്യത്തക്കവണ്ണമുള്ള ഒരു സാഹചര്യത്തിലായിരിക്കണം നമ്മുടെ നോമ്പ് തുടങ്ങേണ്ടത് എന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഈ പർട്ടിക്കുലർലി ചോസൺ ദ മൗണ്ട് ഓഫ് ജെറിക്കോ. ദ മൗണ്ടൻ ഓഫ് ജെറിക്കോ സ്പെസിഫിക്കലി ചോസൺ ജസ്റ്റ് ടു ടീച്ച് us that type of situation is necessary to start a fast. അപ്പൊ അത് വ്യക്തമായിട്ട് പഠിപ്പിക്കാൻ വേണ്ടിയാണ് യേശു ക്രിസ്തു ആ നോമ്പ് അനുഷ്ഠിച്ചത്. ആ നോമ്പ് വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. കാരണം നമുക്കറിയാം മത്തായി സ്ലീഹയുടെ സുവിശേഷത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് മൂന്ന് കാര്യങ്ങളിൽ നിന്നുള്ള ജയമാണ് അവിടെ പറയുന്നത്. മൂന്ന് പിശാച് അവനെ പരീക്ഷിക്കുന്ന ഉപവസിച്ച് കഴിഞ്ഞതിന് ശേഷം പരീക്ഷകൻ അടുത്തു വന്നു, നീ ദൈവപുത്രനെങ്കിൽ ഈ കല്ല് അപ്പമായി തീരാൻ കൽപ്പിക്കാം. സ്വാഭാവികമായിട്ടും ഭക്ഷണം എന്നുള്ളത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട അവന്റെ താല്പര്യങ്ങളാണ് അല്ലേ. വളരെ ഭക്ഷണം, പ്രത്യേകിച്ച് അമേരിക്കയാണല്ലോ ഏറ്റവും കൂടുതൽ ഭക്ഷണം ഉപയോഗിക്കുന്ന മനുഷ്യർ. ഞാൻ ഈ അടുത്ത ദിവസം കഴിഞ്ഞ സെപ്റ്റംബറിൽ യൂറോപ്പിൽ പോയി. ഞാൻ യൂറോപ്പിൽ പോയിട്ട് യൂറോപ്പിലെ എയർപോർട്ടിലും ഒക്കെ മനുഷ്യർ പല നേരത്തെ യൂറോപ്പിൽ പോവുകയും താമസിക്കുകയൊക്കെ ചെയ്തിട്ടുള്ളത് അതങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല. എന്നാൽ ഈ പ്രാവശ്യം പോയപ്പോൾ അമേരിക്കയിൽ നിന്ന് പോയത് കൊണ്ട് ഞാൻ ശ്രദ്ധിച്ചു. അമേരിക്കയിൽ അവിടെ എയർപോർട്ടിലും യാത്ര ചെയ്യുമ്പോഴൊക്കെ ഞാൻ മനുഷ്യരെ ശ്രദ്ധിച്ചു. ഒരു 20 മനുഷ്യരെ കണ്ടാൽ അതിൽ രണ്ട് പേര് കാണും ഒബീസ് ആയിട്ടുള്ളവർ. നല്ല വെൽ ഫിറ്റ് ബോഡിയാ യൂറോപ്യൻസിന്റെ, നല്ല വെൽ ഫിറ്റ് ബോഡിയാ. അമേരിക്കയിൽ ഈ എയർപോർട്ടിലൊക്കെ കണ്ടാൽ 5 പേരെ കണ്ടാൽ 2 എണ്ണം ഒബീസ അല്ലേ. ഞാനവിടെ പാരീസിൽ പോയിട്ട് നോട്ടർഡാം ചർച്ചിന്റെ മുമ്പിലുള്ള ഹോട്ടൽ, വലിയൊരു ഹോട്ടലിൽ കയറി ഉച്ചയ്ക്ക് വിശന്നിട്ട് ഭക്ഷണം കഴിച്ചു, എനിക്ക് നടന്നില്ല. എന്നാൽ ഞാൻ ടെക്സസിൽ എന്നൊക്കെ കയറിയിട്ടുണ്ട്, മുഴുവൻ കഴിച്ചിട്ടില്ല. ഇതാണ് അമേരിക്കയും മറ്റു സ്ഥലങ്ങളിലും തമ്മിൽ ഏറ്റവും കൂടുതൽ ഭക്ഷണം ഉപയോഗിക്കുന്ന രാജ്യമാണ്. നമുക്ക് നമ്മൾ മിച്ചം വയ്ക്കും, നമ്മൾ അത് സൂക്ഷിക്കാറില്ല. ലോകത്ത് അനേകം മനുഷ്യർ പട്ടിണി കിടക്കുമ്പോ അമേരിക്കയിൽ നമ്മൾ ഒരുപാട് ഭക്ഷണം വേസ്റ്റ് ചെയ്യുന്ന മനുഷ്യരാണ്. അതങ്ങനെയായി അത് ശീലിച്ചു. പ്രത്യേകിച്ച് ഈ ഫാമിലി കോൺഫറൻസ് ഒക്കെ വരുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ഇവിടെ നമ്മുടെ കുട്ടികൾ ഭക്ഷണം എടുത്ത് വേസ്റ്റ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. ഇവിടെ അങ്ങനെ ഒരു ട്രെയിനിങ് ഇല്ല, നമ്മൾ വേസ്റ്റ് ചെയ്യുന്നു. നമ്മൾ ആവശ്യത്തിന് കഴിക്കുന്നതിനേക്കാൾ നമ്മൾ ഭക്ഷണം അതിന്റെ ലാഘവത്തോടെ നമ്മൾ കാണുന്നു. അമേരിക്ക അത് അങ്ങനെയാണ്. അതുകൊണ്ട് ഈ ഭക്ഷണം ഒരുപാട് അവൈലബിൾ ആണ്. ഭക്ഷണം ഒരുപക്ഷെ മറ്റു രാജ്യങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ചീപ്പാണ്, അവൈലബിൾ ആണ്, എന്തും കിട്ടും എന്നുള്ളത് കൊണ്ട് ഇവിടുത്തെ മനുഷ്യര് ഒബീസാണ്. മറ്റ് രാജ്യങ്ങളുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെയുള്ള മനുഷ്യര് അസാമാന്യ വലിപ്പമാണ്. അപ്പൊ ചിലപ്പോ തോന്നും ഇവിടെ അപ്പമായി തീരാൻ കൽപ്പിച്ചു. അപ്പോ അവൻ മനുഷ്യ കർത്താവ് പറഞ്ഞു മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നതെന്ന് പറഞ്ഞു. പക്ഷെ നമ്മൾ ചിലപ്പോ ചിലരെ കണ്ടാ അപ്പം കൊണ്ട് മാത്രമാണോ ജീവിക്കുന്നതെന്ന് തോന്നുന്നു. അത് സൈസ് കൊണ്ട് മാത്രമല്ല, എല്ലാവരുടെയും സൈസ് അതുകൊണ്ടല്ല. പക്ഷെ ചില ജീവിത ശൈലികൾ കാണുമ്പോ മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമാണോ അല്ലെങ്കിൽ അതിനു വേണ്ടിയാണോ ഭക്ഷണത്തിന് വേണ്ടിയാണോ ജീവിക്കുന്നത് എന്ന് തോന്നിപ്പോ. യേശു ക്രിസ്തു ഈ മറുപടി പിശാചിനെ പരീക്ഷിച്ച് ദൈവാത്മാവിൽ നിറഞ്ഞുകൊണ്ട് ഇപ്പൊ സാത്താനോട് ഭക്ഷണത്തിന് ഭക്ഷണം കൊണ്ട് മാത്രമല്ല അല്ലെങ്കിൽ കല്ല് അപ്പമായി തീരാൻ കൽപ്പിക്ക എന്ന ഇത് പറയുമ്പോ കർത്താവ് കോട്ട് ചെയ്യുന്നത് ഡ്യൂട്രോണമി ചാപ്റ്റർ 8:3 ആണ്. ഡ്യൂട്രോണമി ചാപ്റ്റർ 8:3 ആവർത്തന പുസ്തകം 8:3 വാക്യമാണ് കർത്താവ് പറയുന്നത്. ഞാൻ ആവർത്തന പുസ്തകം 8:3 വാക്യം അതിലെ 1 മുതൽ 1 വായിക്കാം. നമ്മൾ ശ്രദ്ധയോടെ കേൾക്കേണ്ടതാ. ഈ മനുഷ്യര് ഈ വാഗ്ദത്ത നാട്ടിൽ അവര് 40 വർഷത്തെ മോശ 40 ദിവസം മരുഭൂമിയിൽ ഉപസിച്ചു നോക്ക് പറയുന്നെങ്കിലും ഇസ്രായേൽ ജനം അനുഷ്ഠിച്ച മരുഭൂമി യാത്ര, അത് മരുഭൂമിയിലൂടെ യാത്രയാണല്ലോ, അതൊരു നോമ്പിന്റെ അനുഭവമാണ്. നോമ്പിന്റെ അനുഭവത്തിലൂടെ കൊണ്ടുവന്നത്. അവരെ അങ്ങനെ കൊണ്ടുവരുമ്പോ അവര് 40 വർഷത്തെ നോമ്പാ, 40 വർഷത്തെ ഡിസിപ്ലിനാ. 40 വർഷത്തെ ഡിസിപ്ലിനിലൂടെ അവരെ കൊണ്ടുവന്ന ആക്കുമ്പോ അഹോ യഹോവ അവരോട് പറയുന്ന ഡ്യൂട്രോണമി ആവർത്തന പുസ്തകം 8:3 ആദ്യം മുതൽ ഞാൻ, നിങ്ങൾ ജീവിച്ചിരിക്കുകയും വർദ്ധിക്കുകയും യഹോവ നിങ്ങളുടെ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശം ചെന്ന് കൈവശമാക്കുകയും ചെയ്യേണ്ടതിന് ഞാൻ ഇന്ന് നിങ്ങളോട് കൽപ്പിക്കുന്ന സകല കൽപ്പനകളും നിങ്ങൾ പ്രമാണിച്ചു നടക്കണം. അവിടെ ചെന്ന് വർദ്ധിച്ചു പെരുകി ദൈവമക്കളായി ജീവിക്കുകയും നമ്മുടെ പിതാക്കന്മാരോട് കൽപ്പിച്ച ആ പ്രോമിസസ് ഒക്കെ നിങ്ങളിലൂടെ ഇനി നിവർത്തിക്കാൻ തക്ക വണ്ണം നിങ്ങളുടെ പിതാക്കന്മാര് ജീവിച്ച യഹോവയെ അനുസരിച്ച് നടന്ന പോലെ നിങ്ങൾ ജീവിക്കണം. അങ്ങനെയാണ് യഹോവ പിതാക്കന്മാരോട് കൽപ്പിച്ച പ്രോമിസസ് ഒക്കെ നിങ്ങളിലൂടെ ഇനി നിവർത്തിക്കാൻ പോകുന്നത്. അങ്ങനെ നിങ്ങൾ ജീവിക്കുമ്പോൾ കൈവശമാക്കുകയും ചെയ്യേണ്ടതിന് ഞാൻ ഇന്ന് നിങ്ങളോട് കൽപ്പിക്കുന്ന സകല കൽപ്പനകളും നിങ്ങൾ പ്രമാണിച്ച് നടക്കണം. നിന്റെ ദൈവമായ യഹോവ നിന്നെ താഴ്ത്തുവാനും തന്റെ കൽപ്പനകൾ പ്രമാണിക്കുമോ ഇല്ലയോ എന്ന് നിന്നെ പരീക്ഷിച്ച് നിന്റെ ഹൃദയത്തിൽ ഇരിക്കുന്നത് അറിയുവാനുമായി നിന്നെ ഈ 40 സംവത്സരം മരുഭൂമിയിൽ നടത്തിയ വിധമൊക്കെയും നീ ഓർക്കണം. നിങ്ങളെ സൂക്ഷ്മതയോടെ യഹോവയുടെ കൽപ്പന അനുഷ്ഠി നോമ്പ് അതിന് വേണ്ടിയുള്ളതാണ്. അത് ദൈവം നമ്മളെ പരീക്ഷിച്ചു നോക്കുക, നീ ഈ നോമ്പ് സൂക്ഷ്മതയോടെ അനുഷ്ഠിക്കുന്നോ എന്നുള്ളത്. അതിനുവേണ്ടിയാണ് ദൈവമായ യഹോവയുടെ കൽപ്പന. നീ അത് ചെറുതാക്കിയോ വലുതാക്കിയോ ചെയ്യാതെ, ഇപ്പൊ അങ്ങനെയൊക്കെ ചെയ്യുന്നവരുണ്ട്, നോമ്പിന്റെ ആദ്യത്തെ 1 ആഴ്ച ചെയ്യുക, 2 ആഴ്ച ചെയ്യുക, അല്ലെങ്കിൽ പാതി നോമ്പ് കഴിഞ്ഞ് ചെയ്യുക. അങ്ങനെ ചെറുതാക്കിയോ വലുതാക്കിയോ ചെയ്യാന്നല്ല, അങ്ങനെ ചെറുതാക്കിയോ വലുതാക്കിയോ ചെയ്യാതെ നീ മുഴുവനായി അത് പൂർണ്ണമായി നടക്കുകയെന്ന് നിന്നെ പരീക്ഷിച്ചു നോക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. അത് നിന്നെ പരീക്ഷിച്ചു നോക്കാൻ വേണ്ടിയാണ് ഈ നോമ്പ് നിന്നോട് തന്നിരിക്കുന്നത്. അങ്ങനെ പരീക്ഷിച്ചു നോക്കാൻ വേണ്ടി നിനക്ക് നൽകുന്ന നിന്റെ അങ്ങനെ പ്രമാണിക്കുകയില്ലേ എന്ന് നിന്നെ പരീക്ഷിച്ച് നിന്റെ ഹൃദയത്തിൽ ഇരിക്കുന്നത് അറിയുവാനായി നിന്നെ ഈ 40 സംവത്സരം മരുഭൂമിയിൽ നടത്തിയ വിധമൊക്കെയും നീ ഓർക്കണം. അവൻ നിന്നെ താഴ്ത്തുകയും നിന്നെ വിശപ്പിക്കുകയും, അപ്പൊ അവിടെ വിശപ്പൊക്കെ ഉണ്ടായത് ഭക്ഷണം കിട്ടാതെ വന്നൊക്കെ അതിലുകൊണ്ടാ, ഭക്ഷണം കിട്ടാതെ വന്നതിന് റീസൺ ഉണ്ട്. എന്താ? നീ ഭക്ഷണം കിട്ടാതെ വരുമ്പോ നീ ദൈവത്തെ മറക്കുമോ? പ്രയാസം വരുമ്പോ നീ ദൈവത്തെ മറക്കുമോ? ഇതിനെല്ലാക്കാളൊക്കെ ഉപരിയായിട്ട് ദൈവത്തെ കാണാൻ, എല്ലാത്തിനേക്കാൾ ഉപരിയായിട്ട് നിന്റെ ഭക്ഷണത്തെക്കാൾ, നിന്റെ ആരോഗ്യത്തെക്കാൾ, നിന്റെ സന്തോഷത്തെക്കാൾ, നിന്റെ സൗകര്യങ്ങളെക്കാൾ, നിന്റെ പ്രിയപ്പെട്ടവരെക്കാൾ, ഇതിനെല്ലാം ഉപരിയായിട്ട് നീ ദൈവത്തെ ഉൾക്കൊള്ളുമോ എന്ന് കാണുവാൻ തക്കവണ്ണം 40 സംവത്സരം മരുഭൂമിയിൽ നടത്തിയ വിധമൊക്കെയും നീ ഓർക്കണം. അവൻ നിന്നെ താഴ്ത്തുകയും നിന്നെ വിശപ്പിക്കുകയും മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല യഹോവയുടെ വായിൽ നിന്ന് പുറപ്പെടുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു എന്ന് നിന്നെ ഗ്രഹിപ്പിക്കേണ്ടതിന് നീയും നിന്റെ പിതാക്കന്മാരും അറിഞ്ഞിട്ടില്ലാത്ത മന്ന കൊണ്ട് നിന്നെ പോഷിപ്പിക്കുകയും ചെയ്തു. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നമ്മൾ ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഈ ചമർച്ചയുടെ ലോകത്ത് നമ്മളിവിടെ അമേരിക്ക ജീവിക്കുക, നമ്മുടെ പിതാക്കന്മാര് ചിന്തിച്ചിട്ടില്ലാത്തതും അറിഞ്ഞിട്ടില്ലാത്തതുമായ ഭക്ഷണം സമൃദ്ധി നമുക്ക് നൽകിയിരിക്കുക. നമ്മൾ അറിഞ്ഞിട്ടില്ലാത്തതും നമ്മുടെ പിതാക്കന്മാര് ചിന്തിച്ചിട്ടില്ലാത്തതും എന്റെ പിതാവോ എന്റെ മാതാവോ ഞാൻ അമേരിക്ക മദ്രാസിനായിരിക്കുന്നു ചിന്തിച്ചിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. നമ്മളെല്ലാവരും നമ്മുടെ പിതാക്കന്മാർ അറിഞ്ഞിട്ടില്ലാത്തതും ചിന്തിച്ചിട്ടില്ലാത്തതുമായ ലോകത്ത് നമ്മെ കൊണ്ടുവന്ന് നമ്മെ ആക്കി വെച്ചിരിക്കുക. പക്ഷെ നീ ഒരു കാര്യം ചിന്തിക്കണം, നിന്റെ ഹൃദയ വിചാരങ്ങൾ, നിന്റെ ഹൃദയത്തിലെ ബോധം എന്താണ്? നീ യഹോവയെ മറക്കുന്നവനാണോ എന്നറിയാൻ സഭ നിശ്ചയിച്ചിരിക്കുന്ന നോമ്പ് അത് അതിന്റെ പൂർണതയിൽ അനുഷ്ഠിക്കുന്നുണ്ടോ എന്ന് ദൈവം സൂക്ഷിച്ചു നോക്കുന്നു. നീ അപ്പം കൊണ്ട് മാത്രം അല്ലെങ്കിൽ അപ്പത്തിന് വേണ്ടി മാത്രം ജീവിക്കുന്ന മനുഷ്യനാണോ എന്ന് അറിയാൻ യഹോവ പരീക്ഷിച്ചു നോക്കുന്നു. ആദിയിൽ ഈ സംഭവിച്ചതാ ഇത്. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം നമുക്കറിയാമല്ലോ. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിന്റെ പരിഹാരമാണ് യേശു ക്രിസ്തു ഈ ചെയ്യുന്നത്. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ പാമ്പ് വന്ന് സംസാരിച്ചു കഴിഞ്ഞപ്പോ കഴിക്കരുത് എന്ന് പറഞ്ഞ, കഴിച്ചപ്പോ ആ വൃക്ഷഫലത്തെ പറ്റി പറയുന്നത് എന്താ? തിന്മാൻ നല്ലത്, ഗുഡ് ഫോർ ഫുഡ്. തിന്മാൻ നല്ലത് എന്ന് കണ്ടു, തിന്മാൻ നല്ലത് എന്ന്. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 6-ാം വാക്യം, ആ വൃക്ഷഫലം തിന്മാൻ നല്ലത് എന്ന് കണ്ടു. പിശാച് പറഞ്ഞു, കഴിക്കാൻ പറഞ്ഞു, കഴിച്ചു. യേശു ക്രിസ്തു അപ്പം കല്ല് അപ്പമാക്കി കഴിക്കാൻ പറഞ്ഞു, കഴിച്ചില്ല. അതാണ് നോമ്പിന്റെ പ്രത്യേകത. പിശാച് പറഞ്ഞു, കഴിക്കാൻ പറഞ്ഞു, കാണുമ്പോൾ നല്ലതെന്ന് കണ്ടപ്പോൾ കഴിച്ചപ്പോ പിന്നെ വേദനയും ദുഃഖവും വിയർപ്പും എല്ലാം പേറുന്നവനായി പറുദീസയിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. നമ്മൾ ഈ മഥായിസ്ലീഹായുടെ സുവിശേഷം 4-ാം അധ്യായത്തിൽ ഈ പരീക്ഷണം ജയിച്ചു കഴിയുമ്പോ അവിടെ പറയുന്നത് എന്താണെന്നറിയാമോ? മാലാഖമാർ അവനെ കാവൽ നിന്നു. മാലാഖമാർ അവനെ ഉൽപ്പത്തി മത്തായിസ്ലീഹായുടെ സുവിശേഷത്തിന്റെ അവസാന ഭാഗത്ത് ഈ 4-ാം അധ്യായത്തിന്റെ ദൂതന്മാർ അടുത്തു വന്ന് അവനെ ശുശ്രൂഷിച്ചു. പ്രലോഭനങ്ങളെ ജയിക്കുമ്പോ ദൂതന്മാർ അടുത്തു വന്നു. ഹോളി വീക്കിൽ ഇതേപോലെ ദൂതന്മാർ അടുത്തു വന്നു എന്ന് യേശു ക്രിസ്തുവിന്റെ അടുത്തു എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. എവിടാന്നറിയാമോ? ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായം എടുക്ക്. ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായം, ദൂതന്മാർ അടുത്തു വന്നു. ഗെത്സെമനെ തോട്ടത്തിൽ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് അവിടുത്തെ പരീക്ഷണങ്ങളെയും ജയിച്ചു കഴിഞ്ഞപ്പോ അവിടെ വന്ന് പറയുന്നുണ്ട്, ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായം 43-ാം വാക്യം വായിച്ച് എന്തോട് പറയുന്നത്? ദൂതന്മാർ
അവനെ ശക്തിപ്പെടുത്താൻ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ വന്ന് പ്രത്യക്ഷനായി.
അവനെ ശക്തിപ്പെടുത്തുവാൻ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ വന്ന് പ്രത്യക്ഷനായി. അപ്പൊ അവിടെ ഈ ഈ യേശു ക്രിസ്തു പ്രലോഭനങ്ങളെ ജയിച്ചു കഴിയുമ്പോ ദൂതന്മാർ, സ്വർഗത്തിലെ ദൂതന്മാർ, നമുക്കറിയാമല്ലോ വേദപുസ്തകം തുടങ്ങുന്നിടത്ത് പറയുന്നു, വേദപുസ്തകം തുടങ്ങുന്നിടത്ത് ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഇംഗ്ലീഷിൽ പറയുന്നത് എങ്ങനെയാ? ഇൻ ദ ബിഗിനിങ് ലോർഡ് ഗോഡ് ക്രിയേറ്റഡ് ഹെവൻ ആൻഡ് എർത്ത്. ആകാശം എന്നല്ല പറയുന്നത്, ഹെവൻ ആൻഡ് എർത്ത്. എർത്തിൽ നമ്മളെയൊക്കെ സൃഷ്ടിച്ചു. അപ്പൊ ഹെവന് എന്തെങ്കിലുമൊക്കെ സൃഷ്ടിച്ചാണുള്ളൂ. ആകാശവും സൃഷ്ടിച്ചു, സ്വർഗവും സൃഷ്ടിച്ചു, ഭൂമിയും സൃഷ്ടിച്ചു എന്ന് പറഞ്ഞു. ഒരു സ്വർഗം സൃഷ്ടിച്ച് അവിടെ ചുമ്മാ ഇട്ടേക്ക് ഇവിടെ മനുഷ്യ ഇവിടെ എല്ലാം സൃഷ്ടിച്ചെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ദൈവം ആദിയിൽ സ്വർഗവും സൃഷ്ടിച്ചു, ഭൂമിയും സൃഷ്ടിച്ചു. അങ്ങനെയാണല്ലോ വേദവസ്ഥം പറയുന്നത്. സ്വർഗം സൃഷ്ടിച്ചതോടെ അവിടെ എന്തെങ്കിലും കാണും അല്ലേ? അപ്പൊ അവിടെ ഉള്ളത് ഒരു കാര്യം നമുക്കിപ്പോ അറിയാം, അവിടെ മാലാഖമാരുണ്ടെന്ന് അറിയാം. അല്ലേ? കനീസം ഇടയിലൊക്കെ അവർ വരിയ പോവുകയൊക്കെ ചെയ്യുന്നുണ്ട് അല്ലേ? ഇടയിൽ വരിയ പോവുകയൊക്കെ ചെയ്യുന്നത് കൊണ്ട് കാര്യം ഗബ്രിയൽ മാലാഹ വന്നു, കുറെ മാലാഹമാർ വരിയ പോവുകയൊക്കെ ചെയ്തു വേദപുസ്തകം തന്നെ പറയുന്നുണ്ടല്ലോ അല്ലേ? ഈ യേശു ക്രിസ്തുവിന്റെ കാര്യത്തിലും പറയുന്നുണ്ട് നോമ്പ്. അപ്പൊ അവിടെ മനുഷ്യനുണ്ട്, അവിടെ അവിടെ ദൈവ സൃഷ്ടിയുണ്ട്, മനുഷ്യനുണ്ടെന്ന് തന്നെ പറയാം. അവിടെ ദൈവ സൃഷ്ടിയുണ്ട്, കാര്യം ദൈവം സൃഷ്ടിച്ചതാണല്ലോ. അങ്ങനെയാണല്ലോ വേദപുസ്തകം പറയുന്നത്, ഞാൻ പറയുന്നതല്ലത്. അവിടെ ആകാശം ദൈവം അവിടെ ആദിയിൽ, ഇൻ ദ ബിഗിനിങ് ലോർഡ് ഗോഡ് ക്രിയേറ്റഡ് ഹെവൻ ആൻഡ് എർത്ത്. ഭൂമി സൃഷ്ടിച്ചിട്ട് ഇതൊക്കെ നമ്മളെ എല്ലാം സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ ഈ സ്വർഗം സൃഷ്ടിച്ച് അതിന്റെ കൂടെ സൃഷ്ടിച്ചാണല്ലോ. അപ്പൊ അവിടെ എന്തെങ്കിലും കാണും, അവിടെ മാലാഹമാരുണ്ട്. ആ മാലാഹമാർക്ക് വന്ന് ശുശ്രൂഷ ചെയ്യാൻ തക്കവണ്ണം മനുഷ്യരെ മനുഷ്യരെടുത്ത് വന്ന് അവർ ശുശ്രൂഷ ചെയ്യുന്നു എന്നുള്ള തെളിവാണിത്. മാലാഹമാർ വന്ന് കാര്യം പരീക്ഷകളെ ജയിക്കുന്ന ദൈവ സൃഷ്ടിയായിട്ട് മാലാഹമാർക്ക് വരാൻ അന്ന് ശുശ്രൂഷ ചെയ്യാൻ അനുയോജ്യമായ ജീവിതം നയിക്കുന്ന മനുഷ്യന്റെ അടുക്കൽ ദൈവം വന്ന് കനിയ പറയാമിന്റെ അടുത്ത് വന്നു അല്ലേ? സക്കറിയ പുരോഹിതന്റെ അടുക്ക് വന്നു, അങ്ങനെയുള്ളവരുടെ അടുത്ത് വരുന്നു. യേശു ക്രിസ്തുവിന്റെ അടുക്ക് വന്നവരെ ഈ പറയുന്നത് ലൂക്കോസിന്റെ സുവിശേഷം 22 ഇവിടെ മത്തായിയുടെ സുവിശേഷം ഇവിടെ അവിടെ ഒക്കെ പറയുന്നത് ക്രിസ്തുവിന്റെ അടുക്ക് വന്നവർ. അപ്പൊ സ്വർഗത്തിൽ മാലാഖമാരുണ്ട്, അത് ദൈവം സൃഷ്ടിച്ചാണ്, ആ സൃഷ്ടി അവരിവിടെ വരുന്നു. അപ്പൊ നോമ്പ് സത്യത്തിൽ അതിന്റെ അതിന്റെ ക്ലൈമാക്സ് എന്ന് പറയുന്നത് മാലാഖമാരുടെ ആ ശുശ്രൂഷ ലഭിക്കാൻ തക്കവണ്ണം നമ്മെ യോഗ്യരാക്കി തീർക്കുന്ന സംഗതിയാണ്. മാലാഖമാരുടെ ശുശ്രൂഷ ലഭിക്കുവാൻ തക്കവണ്ണം നമ്മൾക്ക് യോഗ്യത നൽകുന്ന സംഗതിയാണ്. അപ്പോ ആദിയിൽ മനുഷ്യൻ ഭക്ഷണം നല്ലതെന്ന് കാണുവാൻ നല്ലത് എന്ന് കണ്ടപ്പോ കഴിച്ച ആ പാപം തീർക്കാൻ സത്യത്തിൽ നോമ്പ് പ്രധാനമാണ്. നോമ്പിലൂടെ യേശു ക്രിസ്തു മനുഷ്യന് കാണിച്ചു തരികയാണ് ആദാമ്യ പാപത്തിൽ നിന്നുള്ള വിടുതൽ നമുക്ക് ലഭിക്കാൻ. ഭക്ഷണം അത് മാറാൻ, അത് കഴിക്കരുത് എന്നുള്ളത് കർത്താവ് പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഓ, സമയമായില്ലേ? പിന്നെ രണ്ടെണ്ണമുണ്ടല്ലോ, സമയമായല്ലോ, പെട്ടെന്ന് പറഞ്ഞു പോവാം. രണ്ടാമത്തെയാണ് പിന്നെ പിശാച് അവനെ വിശുദ്ധ നഗരത്തിൽ കൊണ്ടുപോയി ദേവാലയത്തിന്റെ അഗ്രത്തിന്മേൽ നിർത്തി അവനോട്, നീ ദൈവപുത്രനെങ്കിൽ താഴത്തേക്ക് ചാടുക. ഒരു മേളി കയറി നിന്നിട്ട് താഴ്ത്തി ചാടുക, അപ്പൊ മാലാഖമാർ പിന്നെ സൂക്ഷിക്കും. 90 സങ്കീർത്തനത്തിന്റെ 91 സങ്കീർത്തനം 11-12 നമ്മളെപ്പോഴും ചൊല്ലുന്നതാണല്ലോ. 91 സങ്കീർത്തനത്തിന്റെ 11-12 വാക്യങ്ങൾ ഇതോട് പറഞ്ഞിരിക്കുന്നത്,
നിന്റെ എല്ലാ വഴികളും നിന്നെ കാക്കേണ്ടതിന് അവൻ നിന്നെ കുറിച്ച്
അവന്റെ മാലാഖമാരോട് കൽപ്പിക്കും. നമ്മളെപ്പോഴും ചൊല്ലുന്ന സങ്കീർത്തനമാണ്. അപ്പം ആദ്യം പിശാച് ഭക്ഷണത്തിന്റെ കാര്യം പറഞ്ഞപ്പോ കർത്താവ് വേദവാക്യം എടുത്ത് കോട്ട് ചെയ്ത് അതിന് മറുപടി കൊടുത്തപ്പോ പിശാച് വിചാരിച്ചു എന്നാ പിന്നെ വേദവാക്യം തന്നെ ആയിരിക്കട്ടെ. അപ്പൊ സങ്കീർത്തനത്തിൽ പറഞ്ഞിരിക്കുന്ന വാക്യം എടുത്തുകൊണ്ടാണ് പിന്നെ മാല അവന്റെ കാൽ തട്ടാതെ വണ്ണം ദൂതന്മാർ 91 സങ്കീർത്തനം കോട്ട് ചെയ്തുകൊണ്ട് പറഞ്ഞു. അപ്പോൾ യേശു ക്രിസ്തു ഡ്യൂട്രോണമി ചാപ്റ്റർ സിക്സ് ആറാം അധ്യായത്തിന്റെ 16 616 16 നിങ്ങൾ മസായിൽ വെച്ച് പരീക്ഷിച്ചതുപോലെ നിങ്ങളുടെ ദൈവമായ യഹോവയെ പരീക്ഷിക്കരുത്. മസായിൽ വെച്ച് പരീക്ഷിച്ചതുപോലെ പുറപ്പാട് പുസ്തകം 17 എടുത്താൽ അത് വലിയൊരു പരീക്ഷണമായിട്ട് ദൈവം കാണുന്നു. ഈ മസായിൽ വെച്ചുള്ള പരീക്ഷണം വലിയൊരു പരീക്ഷണമായിട്ടാണ് കാണുന്നത്. അവിടെയാണ് പിറുപിറുപ്പ്, മർമറിങ് എന്നുള്ള വാക്ക് ഒരുപാട് ഉപയോഗിക്കുന്ന ഒരു പാസേജാണ് ഈ ഒരു 17 എന്ന് പറയുന്നത്. അവിടെ 17 രണ്ടാം വാക്യം, അതുകൊണ്ട് ജനം മോശയോട് ഞങ്ങൾക്ക് കുടിപ്പാൻ വെള്ളം തരിക എന്ന് കലഹിച്ചു പറഞ്ഞു. 7 വാക്യം, മോശ അങ്ങനെ ഇസ്രായേൽ മക്കളുടെ കലഹ നിമിത്തം യഹോവ ഞങ്ങളുടെ ഇടയിൽ ഉണ്ടോ ഇല്ലയോ എന്ന് അവർ യഹോവയെ പരീക്ഷിക്കുന്ന നിമിത്തം അവൻ ആ സ്ഥലത്തിന് മസാ എന്നും മെരീബ കലഹം, മസ എന്ന് പറഞ്ഞ പരീക്ഷ, കലഹം മെരീബ കലഹം എന്നും പേരിട്ടു. അങ്ങനെ പുറപ്പാട് പുസ്തകം 17-ാം അധ്യായത്തിൽ ദൈവത്തെ പരീക്ഷിച്ചു മസായിൽ വെച്ച്. ആ സ്ഥലത്തിന് പേരിട്ടു അവർ അവിടെ സീൻ മരുഭൂമിയിൽ. പുറപ്പാട് പുസ്തകം 17-ാം അധ്യായം, 17-ാം അധ്യായത്തിന്റെ 1 മുതൽ 7 വരെയുള്ള ഭാഗത്ത് ഈ മസായിൽ വെച്ചുള്ള പരീക്ഷണത്തെ പറ്റി പറയുന്നുണ്ട്. അപ്പൊ അവിടെയാണ് അതാണ് അതിനെയാണ് ഡ്യൂട്രോണമി വീണ്ടും എടുത്ത് പറയുന്നത്. അന്ന് നിങ്ങൾ പരീക്ഷിച്ചതുപോലെ നിങ്ങളുടെ ദൈവമായ യഹോവയെ നിങ്ങൾ പരീക്ഷിക്കരുത്. യഹോവയെ നിങ്ങളുടെ ദൈവമായ യഹോവയെ പരീക്ഷിക്കരുത്. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ നമ്മൾ ഭക്ഷണത്തിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ആ ഭക്ഷണത്തെ പറ്റി. അവിടെ എന്താ പറയുന്നത്? ഇറ്റ്സ് ഗുഡ് ഫോർ ഫുഡ്, കാണാൻ ഭംഗിയുള്ളതും ജ്ഞാനം പ്രാപിപ്പാൻ കമ്യം. ജ്ഞാനം ഗുഡ് ഫോർ ഫുഡ്, ഡിലൈറ്റ് ദി ഐസ് ആൻഡ് മേക്സ് വൺ വൈസ്. ജ്ഞാനം പ്രാപിപ്പാൻ കമ്യം എന്ന് അവിടെ എഴുതിയിട്ടുണ്ടെങ്കിലും മേക്സ് വൺ വൈസ് എന്ന് പറഞ്ഞാൽ പ്രൈഡാ. ഒരുവൻ വയസ്സാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ളവരെ താഴ്ത്തി എന്നുള്ളതാണ്. ബാക്കി എല്ലാവരെയും ഇപ്പൊ കൊട്ടടത്തിന്റെ മുകളിൽ നിന്ന് ചാടുമ്പോ മാലാഖമാര് സൂക്ഷിക്കുമ്പോ സംരക്ഷിക്കുമ്പോ ബാക്കിയുള്ള മനുഷ്യരെല്ലാവരും വന്ന് നീക്കല്ലേ. കാണുമ്പോ മാലാഖമാർ ഒന്നും തട്ടാതെ എണീറ്റ് വരുമ്പോ മഹാനല്ലേ, എല്ലാവരെക്കാളും മഹാനായിരിക്കും. അങ്ങനെ പ്രൈഡ്, ഫുഡും പ്രൈഡും അതാണ് രണ്ടാമത്തെ പരീക്ഷണത്തിൽ കർത്താവ് ജയിക്കുന്നത്. മൂന്നാമത്തത് പിശാച് അവനെ ഏറ്റവും ഉയർന്നൊരു മലയിൽ കൊണ്ടുപോയി ലോകത്തിലുള്ള സകല രാജ്യങ്ങളെയും അവരുടെ മഹത്വത്തെയും കാണിച്ച് വീണനെ നമസ്കരിച്ചാൽ ഇതൊക്കെ നിനക്ക് തരാം എന്ന് പറഞ്ഞു. യേശു അവനോട്, സാത്താനെ എന്നെ വിട്ടുപോകും, ദൈവമായ കർത്താവിനെ മാത്രമേ നമസ്കരിക്കാവൂ എന്ന് അവനോട് പറഞ്ഞു. ഡ്യൂട്രോണമി ചാപ്റ്റർ 6:13 നമ്മളിപ്പോ എടുത്ത അധ്യായം തന്നെ അതിന്റെ 13-ാം അവനെ മാത്രമേ സേവിക്കാവൂ. ഓക്കെ, അവിടെ കൊണ്ടുപോയി എല്ലാം കാണിച്ചു. ആൻഡ് ഹി ഫൗണ്ട് എവറിതിങ് ഗുഡ്. എല്ലാം നോക്കി അവിടെ കാണിച്ചു, എല്ലാം മനോഹരമായിരിക്കുന്ന ഡിലൈറ്റ് ദ ഐസ്, കാണാൻ ഭംഗിയുള്ളത് എന്ന് സ്ത്രീ കണ്ടു. പഴം കാണിച്ചു കഴിഞ്ഞപ്പോ കാണാൻ 3-ാം അധ്യായത്തിൽ എന്താ ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ കാണാൻ ഭംഗിയുള്ളതോ എന്ന് സ്ത്രീ കണ്ടു. യേശു ക്രിസ്തുവിനെ കൊണ്ടുപോയി ചെന്ന് ഇതെല്ലാം കാണിച്ചു. അതെല്ലാം കാണാൻ ഭംഗിയുള്ളത് ഡിലായിട്ടത് ആയി. പക്ഷേ വണങ്ങണം, വണങ്ങില്ല. മറ്റവൾ ആദിമനുഷ്യൻ വണങ്ങി. ഈ മൂന്ന് പാപവും ആദിമനുഷ്യൻ അതിൽ പരാജയപ്പെട്ടു. പിശാചിന്റെ ആദ്യത്തെ പരീക്ഷണത്തിൽ ഈ മൂന്ന് പരീക്ഷണത്തിലും ആദ്യ മനുഷ്യൻ പരാജയപ്പെട്ടെങ്കിൽ യേശു ക്രിസ്തു ജയിച്ചു. അങ്ങനെ വന്നതുകൊണ്ടാണ് വീണ്ടും ഈ വേദഭാഗത്ത് പറയുന്നത് ദൂതന്മാരടുത്തു വന്ന് അവനെ ശുശ്രൂഷിച്ചു. ദീർഘമായി പോയെന്ന് എനിക്കറിയാം, ഇച്ചിരി സമയം കടന്നുപോയി. എങ്കിലും ഈ വലിയ നോമ്പിന്റെ അവസാന ഭാഗത്ത് 40-ാം വെള്ളിയാഴ്ചയിലേക്ക് പ്രവേശിക്കുമ്പോൾ 40 നോമ്പിന്റെ ഒരു ചിന്ത എന്നുള്ള നിലയിൽ യേശു ക്രിസ്തു അനുഷ്ഠിച്ചായി 40 ദിവസത്തെ നോമ്പിന്റെ ഒന്ന് സ്മരിക്കുവാൻ തക്കവണ്ണം, അതിന്റെ പഴയ നിയമ പശ്ചാത്തലവും കൂടെ ഒന്ന് മനസ്സിലാക്കുവാൻ തക്കവണ്ണം ഈ വേദഭാഗം നമുക്ക് ഏവർക്കും പ്രയോജനപ്പെട്ടു എന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ നോമ്പ് അനുഷ്ഠാനങ്ങളിലും പ്രത്യേകിച്ചും കഷ്ടാനുഭവ ആഴ്ചയിലെ എല്ലാ ശുശ്രൂഷകളും നമുക്ക് നന്മയ്ക്കും അനുഗ്രഹത്തിനും ഒക്കെ മുഖാന്തരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.
ശ്രേഷ്ഠമായൊരു ദൂത് നമുക്ക് നൽകിയ തിരുമേനുള്ള നന്ദി പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. ഇപ്പോഴും തിരുമേനയുടെ ശബ്ദം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു. ഇന്നും അത് കൂടുതൽ കേൾക്കാൻ തക്കവണ്ണം ഇടയായി പ്രത്യേകിച്ച് നോമ്പിനോട് അനുബന്ധിച്ച് ജീവിതത്തിലുണ്ടാകാവുന്ന പൈശാചിക പരീക്ഷണങ്ങളുടെ ശക്തമായ താക്കീതുകൾ എങ്കിലും അവിടെയൊക്കെ ദൈവത്തിന്റെ കരുണയും ദൂതന്മാരുടെ സാന്നിധ്യവും നമ്മളെ ശക്തീകരിക്കുന്നു എന്നുള്ളതും നല്ലൊരു ശ്രേഷ്ഠമായ ആഴമായ ഒരു ചിന്തയാണ് നമുക്ക് കൊടുത്തിരുമേനുള്ള നന്ദി ഈ സമയത്ത് അറിയിക്കുന്നു. വ്യത്യസ്ത പ്രാർത്ഥനയ്ക്ക് പോകുമ്പോൾ നമുക്ക് എന്നുടയോനെ നീ എന്നെ കൺമണി പോൽ കാത്തിരണമേ എന്നുള്ള ഗീതം ദൈവസന്നിധിയിൽ സമർപ്പിച്ചിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം.
എന്നോടയോനെ നീ എന്നെ കൺമണി പോൽ കാത്തിടണമേ, നിഞ്ചിറകാലെ മറച്ചുവാരി എന്നെ കാക്കണമേ, ഒളിവായി നോക്കിടാതെന്റെ കണ്ണുകളെ നീ കാക്കണമേ, വഞ്ചന കേൾക്കാതടിയന്റെ കണ്ണുകളെയും കാക്കണമേ, എന്നെ
പ്രാർത്ഥനയ്ക്കുള്ള പേരുകളെ കേട്ട് വായിക്കുന്നത് മുൻതന്ത്ര പ്രാർത്ഥനയിൽ ഓർക്കാനുള്ള രാജി, അതുപോലെ തന്നെ മറ്റൊരു രാജിയെ നമ്മൾ ദിവസനയിൽ ഓർക്കുന്നു. അനിയൻ, അതുപോലെ സെന്റ് ഹോസ്പിറ്റലിലെ ഡാലിയൻ എന്ന് പറയുന്ന മകനെ ദിവസനയിൽ ഓർക്കുന്നു. അതുപോലെ രൂബൻ, ബെൻ, തോമസ് ഫിലിപ്പ്, അതുപോലെ തന്നെ ഒരു ആലീസ്, രണ്ട് ആലീസ് ഉണ്ട്. രണ്ടുപേരെയും ദൈവസന്നിധിയിൽ പ്രത്യേകമായിട്ട് ഉറക്കുകയും സൗഖ്യത്തിനായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യാം. അതോടൊപ്പം തിരുമനസ് രാവിലെ ഓർപ്പിച്ചതുപോലെ ശാന്തമാമയുടെ സഹോദരനായിരിക്കുന്ന ജോർജ് തോമസിനെ ദൈവസന്നിധിയിൽ ഉറക്കുകയും ആത്മാവിന് ഇന്ദ്രി ശാന്തിയിൽ പന്തക്കൊണ്ട് പ്രാർത്ഥിക്കുകയും ചെയ്യാം. അതോടൊപ്പം ബെൻ എന്ന് പറയുന്ന ഒരാളെ ദൈവസന്നിധിയിൽ ഉറക്കുക സൗഖ്യത്തിന് വേണ്ടി. തോമസ് ഫിലിപ്പ്, ടോണി വർഗീസ് ഇവരെയൊക്കെ ദൈവസന്നിധിയിൽ ഉറക്കുകയും സൗഖ്യത്തിനായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യാം.
സർവശക്തിനും സർവാധിപതിയുമായ ദൈവമായ കർത്താവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ നിമിഷത്തിനായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ഒരു ദിവസം കൂടെ കർത്താവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ ദിവസത്തിൽ ഞങ്ങൾക്ക് ഒത്തുചേരുവാനും നിന്നെ സ്തുതിക്കുവാനും വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നു കൊണ്ട് കർത്താവേ നിന്റെ സന്നിധിയിൽ ഞങ്ങളെ തന്നെ സമർപ്പിക്കുവാനും ദിവ്യമായ ദൂത് ശപിക്കുവാനും ഞങ്ങളെ ഒരുക്കിയ വലിയ കൃപയ്ക്കായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഈ ദിവസം കാണുവാനായിട്ട് കഴിയാതെ എത്രയോ പ്രിയപ്പെട്ടവർ ഈ ലോകം വിട്ടുപോകുന്നു കർത്താവേ, എങ്കിലും ഞങ്ങൾക്ക് തന്ന ഈ സൗഭാഗ്യത്തിനായി നന്ദിയോട് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ദൈവമായ കർത്താവേ, ഞങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പരിശുദ്ധ നോമ്പിന്റെ അന്ത്യഘട്ടത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ കൂടുതൽ വിശുദ്ധിയോടുകൂടെ തിരുസനിൽ ജീവിക്കുവാൻ തക്കവണ്ണം ഞങ്ങളെ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങൾ നോമ്പിനെ കുറിച്ച് കേട്ടല്ലോ, പഴയ നിയമത്തിലൂടെ പുതിയ നിയമത്തിലൂടെ കർത്താവ് അനുഭവിച്ച അനുഷ്ഠിച്ച നോമ്പ് ഉപവാസം ഇതൊക്കെ ഞങ്ങൾക്ക് കേൾക്കുവാൻ തക്കണിടയായല്ലോ. ശത്രുവിനോട് പോരാടുവാൻ തക്കണുള്ള അജീയമായ ശക്തി അവിടുന്ന് ഞങ്ങൾക്ക് തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ മാലാഖമാരുടെ കാവൽ എപ്പോഴും ഞങ്ങളെ ഞങ്ങളോട് കൂടെ ഇരുന്ന് ഞങ്ങളെ ശക്തീകരിക്കണമേ, ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ബലഹീനരും കുറവുള്ളവരും പാപികളുമാവെന്ന് സമ്മതിക്കുന്നു. കർത്താവേ, തിരുസന്നിധിയിലായിരുന്ന എല്ലാ മക്കളെയും നിന്റെ മാലാഖമാരാൽ ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങൾ കേട്ട വചനമനുസരിച്ച് കർത്താവേ ജീവിപ്പാനും ഈ പരിശുദ്ധമായ ശുശ്രൂഷകളിൽ സംബന്ധിക്കുവാനും ഞങ്ങളിനെ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ ഭദ്രാസനത്തിലുള്ള എല്ലാ ഇടവുകളിലും ഈ വരുന്ന ദിവസങ്ങളിലൊക്കെ ശുശ്രൂഷകൾ ആരംഭിക്കുകയാണല്ലോ കർത്താവേ. അവിടുത്തെ തിരുസാന്നിധ്യം കൂടെ ഇരുന്ന എല്ലാ മക്കളെയും എല്ലാ പ്രിയപ്പെട്ട വൈദിക ശ്രേഷ്ഠരെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, പ്രത്യേകമായിട്ട് ഇവിടെ ഇന്നത്തെ പ്രാർത്ഥനയിൽ ഓർക്കുവാൻ വേണ്ടി പേരുന്ന വിവിധങ്ങളായ രോഗങ്ങൾ ബാധിച്ച് പ്രയാസത്തിലും കഷ്ടതയിലും ഇരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട മക്കളെയും തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. കർത്താവേ, നിന്റെ ആണിപ്പഴുതുള്ള കരം സൗഖ്യമാക്കുന്ന കരം തൊട്ട് ദൈവമേ അവിടുന്ന് പരിപൂർണ സൗഖ്യം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിവിധങ്ങളായ രോഗങ്ങൾ ബാധിച്ച് പ്രയാസത്തിലായി കഷ്ടതയിലായി ആശുപത്രിയിലെ ഭവനങ്ങളിൽ കഴിയുന്നവർ ഓപ്പറേഷൻ കഴിഞ്ഞും ഓപ്പറേഷന് വിധേയപ്പെട്ടും ഒക്കെ കഴിയുന്ന എല്ലാ മക്കളെയും തിരുസം സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. പരിപൂർണമായി സൗഖ്യം പ്രാപിച്ച് നിന്റെ നന്മയെ കണ്ടെത്തുവാൻ തക്കവണ്ണം നിന്റെ മക്കളെ നീ ശക്തീകരിക്കണമേ, ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളാൽ ഏതുമില്ല കർത്താവേ, ഏത് മനുഷ്യന് ഉറച്ചു തന്നാലും ഒരു ശ്വാസം മാത്രമാണ് ഞങ്ങൾ അറിഞ്ഞു കർത്താവേ. നീ തരുന്ന ശക്തിയും ബലവും ആകുന്നു ഞങ്ങൾക്ക് ഈ ഭൂമിയിൽ വസിക്കുവാൻ ഇടയാക്കുന്നതെന്ന് ഞങ്ങൾ അറിഞ്ഞു കർത്താവേ. നിന്നെ മറന്ന് ജീവിപ്പാൻ തക്കവണ്ണം ഞങ്ങളെ ഇടയാക്കരുത് എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം തന്ന നന്മകളെ ഓർക്കുമ്പോൾ, അവൻ ചെയ്ത ഉപകാരങ്ങളെ ഓർക്കുമ്പോൾ എപ്പോഴും നിന്നോട് നന്ദിയുള്ള ഒരാൾ ജീവിപ്പാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ഈ കൂടിവരവിൽ അവിടുത്തെ തിരുസാന്നിധ്യം ഇതുവരെയും കൂടെ ഇരുന്നതിനാൽ നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നു കൊണ്ട് ഈ ശുശ്രൂഷയെ സംബന്ധിച്ച എല്ലാ മക്കളെയും ഏതേത് ആവശ്യങ്ങളുമായി കർത്താവേ ഈ ശുശ്രൂഷയെ സംബന്ധിച്ച് അതൊക്കെ സാധ്യതമായി സന്തോഷത്തോടെ ജീവിപ്പാനോട് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ ഭദ്രാസനത്തെ മുഴുവനായ തിരുസം സമർപ്പിക്കുന്നു. ഞങ്ങൾ ഭദ്രാസനത്തിന് നേതൃത്വം നൽകുന്ന അഭിനന്ദനെ തിരുസം സമർപ്പിക്കും. കർത്താവേ, ആവശ്യമായിരിക്കുന്ന ശക്തിയും ബലവും ആരോഗ്യവും അവിടെ നീ പ്രദാനം ചെയ്യണമേ, ശരിയായ നേതൃത്വം കൊടുക്കുവാൻ തക്കവണ്ണം അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ഭദ്രാസനത്തിന്റെ വിവിധങ്ങളായ പ്രവർത്തനങ്ങളെ അവിടെ നിന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ഭദ്രാസന കേന്ദ്രത്തിൽ പണിയുവാൻ ആഗ്രഹിക്കുന്ന ദേവാലയത്തെ തിരുസം സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, വേഗത്തിൽ അത് സാധ്യതമാകുവാനും അനേകർക്ക് അത് നിന്റെ സന്നിധിയിലേക്ക് അടുത്തുവരുന്നതിനും ദൈവമേ അവിടെ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ അധ്വാനിക്കുന്ന പ്രിയപ്പെട്ടവരെയും അവിടെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ ആധ്യാത്മിക സംഘടനകളെ അനുഗ്രഹിക്കണമേ. ഈ ഭദ്രാസനത്തിലുള്ള എല്ലാ വൈദിക ശ്രേഷ്ഠരെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവർ നടത്തുന്ന ശുശ്രൂഷകളിൽ പ്രവർത്തനങ്ങളിൽ ഒക്കെയും അടുത്ത തിരുസാന്നിധ്യം കൂടെ ഇരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ ഇടവക അംഗങ്ങളെയും തിരുസം സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, പരസ്പര സ്നേഹത്തിലും ഐക്യത്തിലും എല്ലാ ഇടവകളും മുമ്പോട്ട് പോകുവാൻ തക്കവണ്ണം അവിടെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ഭദ്രാസനത്തിൽ എല്ലാ ആധ്യാത്മിക സംഘടനകളെയും ഒരിക്കൽ കൂടി തിരുസം സമർപ്പിക്കുന്നു. നേതൃത്വം കൊടുക്കുന്നവരെയും അതിനുവേണ്ടി ആയിരിക്കുന്നവരെയും സമർപ്പിച്ചിരിക്കുന്നവരെയും തിരുസം സമർപ്പിക്കുന്നു. കർത്താവേ, എല്ലാ മക്കളെയും അവിടുന്ന് വാഴ്ത്തണമേ, അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കഷ്ടതയില് പ്രയാസത്തില് ഒക്കെ ഇരിക്കുന്നവരെയും ദുഃഖത്തിലും പ്രയാസത്തിലിരിക്കുന്ന മക്കളെ എല്ലാം തിരുസം സമർപ്പിക്കുന്നു. വേർപാടിന്റെ ദുഃഖത്തിലിരിക്കുന്ന മക്കളെ, പ്രത്യേകിച്ച് കർത്താവേ ശാന്തമ്മയുടെ സഹോദരന്റെ വേർപാടിൽ ദുഃഖിച്ചിരിക്കുന്ന കുടുംബാംഗങ്ങളെയും പ്രിയപ്പെട്ടവരെയും കർത്താവേയോട് ആശ്വസിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ലോകത്തിൽ ആരൊക്കെ ആശ്വസിപ്പിച്ചാലും അത് മതിയാകില്ലെന്ന് ഞാൻ അറിയുന്നു. കർത്താവേ, ലോകത്തിന്റെ അന്ത്യത്തോളം ഞാൻ നിങ്ങളോട് കൂടെ ഇരിക്കാൻ അളിച്ചെയ്ത യേശുനാഥന്റെ ദിവ്യ സമാധാനവും ശാന്തിയും അനുഭവിപ്പാൻ ആ കുടുംബാംഗങ്ങളെ എല്ലാവരെയും ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങനെ ദുഃഖത്തിലും പ്രയാസത്തിലും കഷ്ടതയിലും ഒക്കെ ഇരിക്കുന്ന എല്ലാവർക്കും വിടുതൽ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബജീവൻ നയിക്കുന്ന എല്ലാ ദാസിദാസന്മാരെ അനുഗ്രഹിക്കണമേ. കർത്താവേ, ദാനമായി കൊടുത്തിരിക്കുന്ന കുഞ്ഞുങ്ങളെ തിരുസം സമർപ്പിക്കുന്നു. കർത്താവേ, തെറ്റിപ്പോകുവാനായിട്ട് ധാരാളം സാധ്യതകളുള്ള ഒരു രാജ്യത്താണ് ഞങ്ങൾ പാർക്കുന്നതെന്ന് അറിയുന്നു. കർത്താവേ, ഒരു കുഞ്ഞുപോലും നഷ്ടപ്പെട്ടു പോകാതെ അവിടുന്ന് കാത്തുകൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് ആവശ്യമായ കൃപയും അനുഗ്രഹങ്ങൾ അവിടുന്ന് ചൊരിഞ്ഞു കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. രോഗങ്ങളും ദുഃഖങ്ങളും ഒക്കെയും കാത്തുകൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ സഭയെ മുഴുവനായി അനുഗ്രഹിക്കണമേ. സഭയുടെ എല്ലാ പ്രവർത്തനങ്ങളെയും അവിടുന്ന് വിസ്തൃതിപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. നേതൃത്വം കൊടുക്കുന്ന കർത്താവേ, ഞങ്ങളുടെ പരിശുദ്ധ കാതോലിക്ക ഭാഗത്തിരുമേനി എല്ലാ തിരുമേനിമാരെയും അവിടുന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ തന്നെ തിരുസം സമർപ്പിക്കുന്നു. ഞങ്ങളെ ഓരോരുത്തരുടെയും ആവശ്യങ്ങളെയും അവലാദികളെയും അവിടുന്ന് തിരുസം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സന്തോഷത്തോടുകൂടെ തുടർന്ന് ഞങ്ങൾ ഒത്തുകൂടുന്നവരെ അവിടെ എവിടെയായി ഞങ്ങളെ കാത്തുകൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ വാങ്ങിപ്പോയ എല്ലാ പ്രിയപ്പെട്ടവരെയും അബ്രഹാമിന്റെ ഇസ്ഹാക്കിന്റെ യാക്കോബിന്റെ മടിയിൽ വസിപ്പിക്കണമേ. ഞങ്ങൾ എല്ലാവരും കൂടി നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്ക് സ്തുതി സ്തോത്രം സമർപ്പിക്കുവാനായിട്ട് തന്നെ.
ആമേൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും ആശ്വസിപ്പിക്കുന്ന റൂഹായുടെ സമുദ്രവും ആവാസ് ദൈവമേ, ഞങ്ങളെല്ലാവരോടും ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനകളോടും യാചന. ഞങ്ങൾ ഇന്ന് പേരോർത്ത് പ്രാർത്ഥിച്ചിരിക്കുന്ന എല്ലാ രോഗികളോടും അവരുടെ സൗഖ്യത്തോടും ആശുപത്രികളിലും ഭവനങ്ങളിലുമായി കഴിയുന്ന എല്ലാ രോഗികളോടും അവരുടെ സൗഖ്യത്തോടും എല്ലാം ഇപ്പോഴും ഉണ്ടായിരിക്കുമാറാകണമേ.
ആമേൻ. ഈ ധന്യമാർന്ന ശുശ്രൂഷ സംബന്ധിച്ച് എല്ലാവരോടുള്ള നന്ദി പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. പ്രത്യേകിച്ച് ഇതിന് ശ്രേഷ്ഠമായ നേതൃത്വം കൊടുക്കുകയും അനുഗ്രഹീതമായ ഒരു ചിന്ത പകർന്നു തരികയും ചെയ്തു. ഞാൻ നേരത്തെ ഓർപ്പിച്ചതുപോലെ ഈ പ്രസംഗം ഈ ശുശ്രൂഷ ആരംഭിക്കുന്നതിന് അരമണിക്കൂർ മുമ്പാണ് തിരുവേനിയെ വിളിച്ച് ഇന്ന് മെസ്സേജ് നൽകണം എന്ന് ഞാൻ അപേക്ഷിച്ചത്. എങ്കിലും ചുരുങ്ങിയ നിമിഷം കൊണ്ട് വളരെ ശ്രേഷ്ഠമായ ഒരു ദൂത് നമുക്ക് നൽകി. ഒരിക്കൽ കൂടി തിരുവനന്തപുരത്തുള്ള നന്ദി അറിയിക്കുന്നു. അരമനയിൽ സാന്നിധ്യം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന പണ്ഡിത് ഫിലിപ്പോസ് അച്ഛൻ, അതുപോലെ വിവിധ സ്ഥലങ്ങളിൽ സംബന്ധിക്കുന്ന എല്ലാ ആരാധ്യ വൈദികളോടുള്ള നന്ദി അറിയിക്കുന്നു. അരമനയിൽ കൂടി വന്നിരിക്കുന്ന വിശ്വാസികൾ ഉൾപ്പെടെ വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് ജീസസിൽ നിരന്തരം സംബന്ധിക്കുന്ന എല്ലാ ദൈവമക്കളെയും വീണ്ടും ദൈവസന്നിധിയിൽ ഓർക്കുകയും പ്രാർത്ഥിക്കുകയും, പ്രത്യേകിച്ച് നമ്മൾ രോഗികളായിട്ട് ഓർത്തവരെയൊക്കെ വീണ്ടും ഓർത്ത് പ്രാർത്ഥിക്കുകയും ഈ പരിശുദ്ധമായ നോമ്പ് എല്ലാവർക്കും ഏറ്റവും അനുഗ്രഹവും അതിലൊക്കെ ഉപരി ആത്മീയ നിർവൃതി അണയത്തക്ക വണ്ണമുള്ള സാധ്യത ഉളവാകണമെന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ഇത് റെക്കോർഡ് ചെയ്ത മനോജ്, ബൈബിൾ വായിച്ച ജോളി എല്ലാവരും ദൈവസന്നിധിയിൽ ഓർക്കുകയും നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. ദൈവം ഇവരെ വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ. ആമേൻ.